വളഞ്ഞു ചുണ്ടുള്ള മനുഷ്യൻ. സെന്റ് ജോർജിലെ തിയോളജിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായ പരേതനായ ഏലിയാസ് വിറ്റ്നിയുടെ സഹോദരൻ ഡി ഡി ഇസ വിറ്റ്നി കറുപ്പിന് അടിമയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ സ്വപ്നങ്ങളെയും സംവേദനങ്ങളെയും കുറിച്ചുള്ള ഡ്വിങ്കിന്റെ വിവരണം വായിച്ചതിനുശേഷം അതേ ഫലങ്ങൾ ഉളവാക്കാൻ ശ്രമിച്ചുകൊണ്ട് പുകയിലയിൽ ലോർഡിനം കലർത്തി മത്തിപ്പിച്ചതിൽ നിന്നാണ് ഈ ശീലം അദ്ദേഹത്തിൽ വളർന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരും ചെയ്തതുപോലെ ഈ ശീലം ഒഴിവാക്കുന്നതിനേക്കാൾ എളുപ്പമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. വർഷങ്ങളോളം അദ്ദേഹം മയക്കുമരുന്നിന് അടിമയായി തുടർന്നു. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഭയവും സഹതാപവും കലർന്ന ഒരു വസ്തുവായിരുന്നു. മഞ്ഞുനിറമുള്ള മുഖവും തൂങ്ങിക്കിടക്കുന്ന കൺപോളകളും കൃത്യമായ വിദ്യാർത്ഥികളുമായി എല്ലാവരും ഒരു കസേരയിൽ ഒതുങ്ങി. ഒരു കുലീന മനുഷ്യന്റെ തകർച്ചയും നാശവും ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. 89 ജൂണിൽ ഒരു രാത്രി എന്റെ മണി മുഴങ്ങി. ഒരാൾ തന്റെ ആദ്യത്തെ ആക്രോശം നൽകി ക്ലോക്കിലേക്ക് നോക്കുന്ന മണിക്കൂറിൽ ഞാൻ എന്റെ കസേരയിൽ എഴുന്നേറ്റിരുന്നു. എന്റെ ഭാര്യ സൂചി വർക്ക് മടിയിൽ കിടത്തി നിരാശയുടെ മുഖം കുറച്ചു കാണിച്ചു. ഒരു രോഗി, അവൾ പറഞ്ഞു, നീ പുറത്തു പോകണം. ക്ഷീണിച്ച ഒരു ദിവസത്തിൽ നിന്ന് ഞാൻ പുതുതായി തിരിച്ചെത്തിയതിനാൽ ഞാൻ ഞരങ്ങി. വാതിൽ തുറക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. കുറച്ച് ധൃതിയിൽ വാക്കുകൾ, തുടർന്ന് ലെനോലിയത്തിൽ വേഗത്തിൽ കാലുകൾ വയ്ക്കുന്നു. ഞങ്ങളുടെ സ്വന്തം വാതിൽ പെട്ടെന്ന് തുറന്നു. കറുത്ത മൂടുപടം ധരിച്ച, ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ഒരു സ്ത്രീ മുറിയിലേക്ക് പ്രവേശിച്ചു. ഇത്രയും വൈകിയ എന്റെ വിളിയെ നിങ്ങൾ ക്ഷമിക്കും, അവൾ തുടങ്ങി. പെട്ടെന്ന് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് അവൾ മുന്നോട്ടു പോയിട്ടി. എന്റെ ഭാര്യയുടെ കഴുത്തിൽ കൈകൾ വെച്ച് അവളുടെ തോളിൽ കരഞ്ഞു. ഓ, ഞാൻ വളരെ കുഴപ്പത്തിലാണ്, അവൾ കരഞ്ഞു. എനിക്കൊരു ചെറിയ സഹായം വേണം. എന്തുകൊണ്ട്? എന്റെ ഭാര്യ തന്റെ മൂടുപടം ഉയർത്തി പറഞ്ഞു. അത് കേറ്റ് വിറ്റ്നിയാണ്. നീ എന്നെ എങ്ങനെ ഞെട്ടിച്ചു, കേറ്റ്? നീ അകത്തേക്ക് വരുമ്പോൾ നീ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനാൽ ഞാൻ നേരെ നിന്റെ അടുത്തേക്ക് വന്നു. എപ്പോഴും അങ്ങനെയായിരുന്നു വഴി. ദുഃഖിതരായ ആളുകൾ വിളക്കുമാടത്തിലേക്ക് പക്ഷികളെപ്പോലെ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ വന്നത് വളരെ മധുരമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വീഞ്ഞും വെള്ളവും കുടിച്ച് ഇവിടെ സുഖമായി ഇരുന്ന് ഞങ്ങളോടെല്ലാം പറയണം. അല്ലെങ്കിൽ ഞാൻ ജെയിംസിനെ കിടക്കയിലേക്ക് അയക്കണോ? ഓ, ഇല്ല ഇല്ല, എനിക്ക് ഡോക്ടറുടെ ഉപദേശവും സഹായവും വേണം. ഇത് ഐസറിനെക്കുറിച്ചാണ്. 2 ദിവസമായി അദ്ദേഹം വീട്ടിലില്ലായിരുന്നു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഭയമുണ്ട്. ഭർത്താവിന്റെ പ്രശ്നത്തെക്കുറിച്ച് അവൾ ഞങ്ങളോട് സംസാരിക്കുന്നത് ഇദാത്യമായിരുന്നില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ, എന്റെ ഭാര്യയോട്, ഒരു പഴയ സുഹൃത്തും സ്കൂൾ കൂട്ടുകാരിയും എന്ന നിലയിൽ, ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്ര വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അവളെ ആശ്വസിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവളുടെ ഭർത്താവ് എവിടെയാണെന്ന് അവൾക്കറിയാമായിരുന്നു. നമുക്ക് അവനെ അവളുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെയാണെന്ന് തോന്നി. അടുത്തിടെ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ വിവരം അയാൾക്ക് നഗരത്തിന്റെ ഏറ്റവും കിഴക്കുള്ള ഒരു കറുപ്പ് മാളത്തിൽ നിന്ന് ലഭിച്ചു. ഇതുവരെ അവന്റെ രതിമൂർച്ചകൾ ഒരു ദിവസത്തേക്ക് മാത്രമായി ഒതുങ്ങി. വൈകുന്നേരം അവൻ പിടഞ്ഞും തകർന്നും തിരിച്ചെത്തി. പക്ഷേ ഇപ്പോൾ മന്ത്രവാദം അവന്റെ മേൽ 8ഉം 40ഉം മണിക്കൂർ നീണ്ടുനിന്നു. അവൻ സംശയമില്ലാതെ ഡോക്കുകളുടെ മാലിന്യങ്ങൾക്കിടയിൽ വിഷം ശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടോ കിടന്നു. അവിടെ അവനെ കണ്ടെത്തേണ്ടി വന്നു. അവൾക്ക് ഉറപ്പായിരുന്നു, മുകളിലെ സ്വാൻഡം ലെയ്നിലെ സ്വർണ്ണക്കെട്ടിയിൽ. പക്ഷേ അവൾ എന്തുചെയ്യണം? ചെറുപ്പക്കാരിയും ഭീരുവുമായ ഒരു സ്ത്രീക്ക് അത്തരമൊരു സ്ഥലത്തേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? അവനെ ചുറ്റിപ്പറ്റിയുള്ള ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്ന് ഭർത്താവിനെ എങ്ങനെ പുറത്താക്കാൻ കഴിയും? കേസുണ്ടായിരുന്നു. തീർച്ചയായും അതിൽ നിന്ന് ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവളെ ഇവിടെ വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലേ? പിന്നെ രണ്ടാമതായി ചിന്തിച്ചു, അവൾ എന്തിനു വരണം? ഞാൻ ഇസ വിറ്റ്നിയുടെ മെഡിക്കൽ ഉപദേഷ്ടാവായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ മേൽ സ്വാധീനമുണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്കത് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. അവൾ എനിക്ക് തന്ന വിലാസത്തിൽ അവനുണ്ടെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ അവനെ ഒരു ടാക്സിയിൽ വീട്ടിലേക്ക് അയക്കുമെന്ന് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ ഞാൻ എന്റെ കസേരയും സന്തോഷകരമായ ഇരിപ്പിടവും എന്റെ പിന്നിൽ ഉപേക്ഷിച്ച് ഒരു വിചിത്രമായ ദൗത്യവുമായി കിഴക്കോട്ട് വേഗത്തിൽ പോകുകയായിരുന്നു. അന്ന് എനിക്ക് തോന്നിയതുപോലെ ഭാവിക്ക് മാത്രമേ അത് എത്ര വിചിത്രമാണെന്ന് കാണിക്കാൻ കഴിയൂ. പക്ഷേ എന്റെ സാഹസികതയുടെ ആദ്യഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലണ്ടൻ പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് നദിയുടെ വടക്കുവശത്ത് നിരന്നിരിക്കുന്ന ഉയർന്ന വാർവേകൾക്ക് പിന്നിൽ പതിയിരിക്കുന്ന ഒരു വൃത്തികെട്ട ഇടവഴിയാണ് അപ്പർ സ്വാനം ലെയ്ൻ. ഒരു ചരിഞ്ഞ കടയ്ക്കും ഒരു ജിൻ ഷോപ്പിനുമിടയിൽ ഒരു ഗുഹയുടെ മുഖമുള്ള ഒരു കറുത്ത വിടവിലേക്ക് നയിക്കുന്ന കുത്തനെയുള്ള പടികൾ സമീപിക്കുമ്പോൾ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്ന ഗുഹ ഞാൻ കണ്ടെത്തി. എന്റെ കാബിന് കാത്തിരിക്കാൻ ആജ്ഞാപിച്ച ശേഷം ഞാൻ പടികൾ ഇറങ്ങി. മദ്യപിച്ച കാലുകളുടെ ഇടടവില്ലാത്ത ചവിട്ടുപടിയിലൂടെ വാതിലിനു മുകളിൽ മിന്നിമറിയുന്ന എണ്ണവിളക്കിന്റെ വെളിച്ചത്തതിലൂടെ ഞാൻ പൂട്ട് കണ്ടെത്തി. തവിട്ട് കറുപ്പ് പുകയാൽ കട്ടിയുള്ളതും കനതതുമായ ഒരു നീണ്ട താഴ്ന്ന മുറിയിലേക്ക് പോയി. കുടിയേറ്റ കപ്പലിന്റെ ഇലകൾ പോലെ മരപ്പലകകൾ കൊണ്ട് അലങ്കരിച്ച ടെറസ്. ഇരുട്ടിലൂടെ വിചിത്രമായ അതിശയകരമായ പോസുകളിൽ കിടക്കുന്ന ശരീരങ്ങളുടെ ഒരു കാഴ്ച മങ്ങിയതായി കാണാൻ കഴിയും. കുനിഞ്ഞ തോളുകൾ, വളഞ്ഞ കാൽമുട്ടുകൾ, പിന്നിലേക്ക് എറിഞ്ഞ തലകൾ, മുകളിലേക്ക് ചൂണ്ടിയ താടികൾ, പുതുതായി വന്നയാളുടെ നേരെ ഇരുണ്ട മങ്ങിയ കണ്ണുകൾ, കറുത്ത നിഴലുകളിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള പ്രകാശവൃത്തങ്ങൾ മിന്നിമറഞ്ഞു. ഇപ്പോൾ തിളക്കമുള്ളതും ഇപ്പോൾ മങ്ങിയതും കത്തുന്ന വിഷം ലോഹ പൈപ്പുകളുടെ പാത്രങ്ങളിൽ മെഴുകുകയോ മങ്ങുകയോ ചെയ്യുമ്പോൾ മിക്കവരും നിശബ്ദരായി കിടന്നു. പക്ഷേ ചിലർ സ്വയം പിറുപിറുത്തു. മറ്റുള്ളവർ വിചിത്രവും താഴ്ന്നതും ഏകദാനവുമായ ശബ്ദത്തിൽ ഒരുമിച്ച് സംസാരിച്ചു. അവരുടെ സംഭാഷണം പ്രവാഹമായി വന്നു, പിന്നീട് പെട്ടെന്ന് നിശബ്ദതയിലേക്ക് വഴുതിവീണു. ഓരോരുത്തരും സ്വന്തം ചിന്തകൾ പിറുപിറുക്കുകയും അയൽക്കാരന്റെ വാക്കുകൾക്ക് ശ്രദ്ധ നൽകുകയും ചെയ്തു. മറ്റൊരറ്റത്ത് കത്തുന്ന കരികൊണ്ടുള്ള ഒരു ചെറിയ ബ്രേസിയറും ഉണ്ടായിരുന്നു. അതിനടുത്തായി മൂന്ന് കാലുകളുള്ള ഒരു മരസ്റ്റൂളിൽ താടിയെല്ല് രണ്ട് മുഷ്ടികളിൽ അമർത്തി കൈമുട്ടുകൾ മുട്ടുകളിൽ പിടിച്ച് തീയിലേക്ക് ഉറ്റുനോക്കി ഉയരമുള്ള മെലിഞ്ഞ ഒരു വൃദ്ധനിരുന്നു. ഞാൻ അകത്തേക്ക് കടന്നപ്പോൾ ഒരു സലോ മലായ പരിചാരകൻ എനിക്ക് ഒരു പൈപ്പും മയക്കുമരുന്ന് വിതരണവുമായി വേഗത്തിൽ വന്നു. ഒരു ഒഴിഞ്ഞ പ്രസവത്തിലേക്ക് എന്നെ ആംഗ്യം കാണിച്ചു. നന്ദി, ഞാൻ താമസിക്കാൻ വന്നതല്ല, ഞാൻ പറഞ്ഞു. എന്റെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്, മിസ്റ്റർ ഇസ വിറ്റ്നി. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വലതുവശത്ത് നിന്ന് ഒരു ചലനവും ഒരു ആശ്ചര്യവും ഉണ്ടായിരുന്നു. ഇരുട്ടിലൂടെ നോക്കുമ്പോൾ വിളറിയ ക്ഷീണിതനും അലസനുമായ വിറ്റ്നി എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ദൈവമേ, ഇത് വാട്സണാണ്, അദ്ദേഹം പറഞ്ഞു. ട്വിറ്ററിലെ എല്ലാ നാടികളും നിറഞ്ഞ ദയനീയമായ പ്രതികരണത്തിലായിരുന്നു അദ്ദേഹം. ഡബിൾ ക്വോട്ട്, ഞാൻ പറയുന്നു, വാട്സൺ, എന്താണ് അത്? 4/11, ഏത് ദിവസത്തിന്റെ? ജൂൺ 19, വെള്ളിയാഴ്ച. നല്ല സ്വർഗം, ബുധനാഴ്ചയാണെന്ന് ഞാൻ കരുതി. ബുധനാഴ്ചയാണ്. ഒരു മനുഷ്യനെ പേടിപ്പിക്കാൻ നിനക്ക് എന്താണ് വേണ്ടത്? അയാൾ മുഖം കൈകളിൽ താഴ്ത്തി ഒരു ഉയർന്ന ട്രെബിൾ കീയിൽ കരയാൻ തുടങ്ങി. വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ഭാര്യ ഈ രണ്ടു ദിവസമായി നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. നിങ്ങൾ സ്വയം ലജ്ജിക്കണം. ഞാനും അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ ലജ്ജിച്ചുപോയി വാട്സൺ, കാരണം ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. 3 പൈപ്പുകൾ, 4 പൈപ്പുകൾ എത്രയാണെന്ന് എനിക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ നിങ്ങളോടൊപ്പം വീട്ടിലേക്ക് പോകും. ഞാൻ കേറ്റിനെ ഭയപ്പെടുത്തില്ല. പാവം കൊച്ചു കേറ്റ്, എനിക്ക് നിങ്ങളുടെ കൈ തരൂ. നിങ്ങൾക്ക് ഒരു ക്യാബുണ്ടോ? അതെ, എനിക്ക് ഒരു കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പോകാം. പക്ഷേ എനിക്ക് എന്തെങ്കിലും കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് കടപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തു വാട്സൺ. എനിക്ക് നിറമില്ല. എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. മയക്കുമരുന്നിന്റെ മ്ലേച്ഛമായ പുക ഒഴിവാക്കാൻ ശ്വാസം അടക്കിപ്പിടിച്ച് മാനേജരെ നോക്കി ഉറങ്ങുന്നവരുടെ ഇരട്ട നിരകൾക്കിടയിലുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ നടന്നു. ബ്രേസിയറിന് സമീപം ഇരുന്ന ഉയരമുള്ള മനുഷ്യനെ കടന്നുപോകുമ്പോൾ എന്റെ പാവാടയിൽ പെട്ടെന്നൊരു പിടുത്തം അനുഭവപ്പെട്ടു. ഒരു താഴ്ന്ന ശബ്ദം മന്ത്രിച്ചു, എന്നെ കടന്നു നടന്ന് എന്നെ തിരിഞ്ഞു നോക്കൂ. ആ വാക്കുകൾ എന്റെ കാതിൽ വ്യക്തമായി പതിഞ്ഞു. ഞാൻ താഴേക്ക് നോക്കി. എന്റെ അരികിലുള്ള വളരെ വൃദ്ധനിൽ നിന്നാകാം അത്. എന്നിട്ടും അവൻ ഇപ്പോൾ എപ്പോഴും പോലെ തന്നെ ഇരുന്നു. വളരെ മെലിഞ്ഞു, വളരെ ചുളിവുകൾ വീണ, പ്രായം കൊണ്ട് വളഞ്ഞ, കാൽമുട്ടുകൾക്കിടയിൽ നിന്ന് ഒരു കറുപ്പ് പൈപ്പ് തൂങ്ങിക്കിടക്കുന്നു. അത് അവന്റെ വിരലുകളിൽ നിന്ന് പൂർണ്ണമായ വിടവിൽ വീണതുപോലെ. ഞാൻ രണ്ടടി മുന്നോട്ടു വെച്ച് തിരിഞ്ഞു നോക്കി. അത്ഭുതത്തിന്റെ ഒരു നിലവിളിയിലേക്ക് ഞാൻ പൊട്ടിത്തെറിക്കുന്നത് തടയാൻ എന്റെ എല്ലാ ആത്മനിയന്ത്രണവും വേണ്ടിവന്നു. എന്നെയല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയാത്ത വിധം അവൻ പുറം തിരിഞ്ഞു. അവന്റെ രൂപം നിറഞ്ഞിരുന്നു. അവന്റെ ചുളിവുകൾ പോയി. മങ്ങിയ കണ്ണുകൾ വീണ്ടും തീ പിടിച്ചു. അവിടെ തീയുടെ അരികിലിരുന്നു, എന്റെ അത്ഭുതത്തിൽ പുഞ്ചിരിച്ചു. ഷെർലക് ഹോംസ് അല്ലാതെ മറ്റാരുമല്ല. അവനെ സമീപിക്കാൻ അവൻ എന്നോട് ഒരു ചെറിയ ആംഗ്യം കാണിച്ചു. ഉടനെ അവൻ വീണ്ടും കൂട്ടത്തിലേക്ക് മുഖം തിരിച്ചപ്പോൾ ഒരു മങ്ങിയ അയഞ്ഞ സിൽക്കായി. ഹോംസ്, ഞാൻ മന്ത്രിച്ചു, ഈ ഗുഹയിൽ നീ എന്താണ് ചെയ്യുന്നത്? നിനക്ക് കഴിയുന്നത്ര താഴ്ന്നത്, അവൻ മറുപടി പറഞ്ഞു. എനിക്ക് മികച്ച കാതുകളുണ്ട്. നിങ്ങളുടെ ആ ഉത്സാഹഭരിതനായ സുഹൃത്തിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് വലിയ ദയുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു ചെറിയ സംഭാഷണം നടത്താൻ എനിക്ക് അതിയായ സന്തോഷമുണ്ടാകും. എനിക്ക് പുറത്ത് ഒരു ക്യാബുണ്ട്. ദയവായി അവനെ അതിൽ വീട്ടിലേക്ക് അയക്കുക. നിങ്ങൾക്ക് അവനെ സുരക്ഷിതമായി വിശ്വസിക്കാം, കാരണം അവൻ ഒരു കുഴപ്പത്തിലും ഏർപ്പെടാൻ വളരെ ദുർബലനായി കാണപ്പെടുന്നു. നിങ്ങൾ എന്നോടൊപ്പം നിങ്ങളുടെ ഭാഗഭാക്കാണെന്ന് അറിയിക്കാൻ ക്യാബ്മാൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുറിപ്പ് അയക്കാനും ഞാൻ ശുപാർശ ചെയ്യുന്നു. നിങ്ങൾ പുറത്ത് കാത്തിരിക്കുകയാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഡബിൾ ക്വോട്ട്. ഷെർലക് ഹോംസിന്റെ അഭ്യർത്ഥനകളൊന്നും നിരസിക്കാൻ പ്രയാസമായിരുന്നു, കാരണം അവ എല്ലായ്പ്പോഴും വളരെ കൃത്യവും അത്തരമൊരു വൈദഗ്ധ്യത്തോടെയും മുന്നോട്ടു വച്ചിരുന്നു. എന്നിരുന്നാലും വിറ്റ്നി ഒരിക്കൽ ക്യാബിൽ കുടുങ്ങിയപ്പോൾ എന്റെ ദൗത്യം പ്രായോഗികമായി പൂർത്തീകരിച്ചുവെന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ളവർക്ക് എന്റെ സുഹൃത്തിന്റെ അസ്തിത്വത്തിന്റെ സാധാരണ അവസ്ഥയായ ആ അദ്വിതീയ സാഹസികതകളിൽ ഒന്നിൽ ബന്ധപ്പെടുന്നതിനേക്കാൾ മികച്ചതായി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ എന്റെ കുറിപ്പെഴുതി, വിറ്റ്നിയുടെ ബിൽ അടച്ചു, അവനെ ക്യാബിലേക്ക് കൊണ്ടുപോയി, ഇരുട്ടിലൂടെ അവനെ ഓടിക്കുന്നത് കണ്ടു. വളരെ കുറച്ചു സമയത്തിനുള്ളിൽ കറുപ്പ് മാളത്തിൽ നിന്ന് ഒരു അവശനായ രൂപം ഉയർന്നുവന്നു. ഞാൻ ഷെർലക് ഹോംസിനൊപ്പം തെരുവിലൂടെ നടക്കുകയായിരുന്നു. കുനിഞ്ഞ പുറം, അനിശ്ചിതമായ കാൽ എന്നിവയുമായി അവൻ രണ്ട് തെരുവുകളിലൂടെ നടന്നു. പിന്നെ പെട്ടെന്ന് ചുറ്റും നോക്കിയപ്പോൾ അയാൾ നിവർന്നുനിന്ന് ഹൃത്യമായി ചിരിച്ചു. കൊക്കെയിൻ കുത്തിവപ്പുകളിൽ ഞാൻ കറുപ്പ് പുകവലി ചേർത്തിട്ടുണ്ടെന്നും നിങ്ങളുടെ മെഡിക്കൽ വീക്ഷണങ്ങൾ എന്നെ അനുകൂലിച്ച മറ്റ് ചെറിയ ബലഹീനതകളുണ്ടെന്നും നിങ്ങൾ സങ്കൽപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു, വാട്സൺ പറഞ്ഞു. നിങ്ങളെ അവിടെ കണ്ടെത്തിയതിൽ ഞാൻ തീർച്ചയായും അത്ഭുതപ്പെട്ടു, പക്ഷേ നിങ്ങളെ കണ്ടെത്തിയതിൽ ഞാൻ അതിശയിച്ചതുപോലെയല്ല. ഞാനൊരു സുഹൃത്തിനെ കണ്ടെത്താൻ വന്നു, ഞാനൊരു ശത്രുവിനെ കണ്ടെത്താൻ വന്നു.
ഒരു ശത്രു?
അതെ, എന്റെ സ്വാഭാവിക ശത്രുക്കളിൽ ഒരാളാണോ അതോ എന്റെ സ്വാഭാവിക ഇരയാണോ? ചുരുക്കത്തിൽ വാട്സൺ, ഞാൻ വളരെ ശ്രദ്ധേയമായ ഒരു അന്വേഷണത്തിലാണ്. ഈ സോട്ടുകളുടെ പൊരുത്തമില്ലാത്ത അലർച്ചകളിൽ ഒരു സൂചന കണ്ടെത്താൻ ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ മുമ്പ് ചെയ്തതുപോലെ. ആ ഗുഹയിൽ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതം ഒരു മണിക്കൂർ വാങ്ങുന്നതിന് തുല്യമാകുമായിരുന്നില്ല, കാരണം ഞാൻ അത് എന്റെ സ്വന്തം ആവശ്യങ്ങൾക്കായി മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നടത്തുന്ന തെമ്മാടി ലാസ്കർ എന്നോട് പ്രതികാരം ചെയ്തിരിക്കുന്നു. പൗലോസിന്റെ യുദ്ധക്കളത്തിന്റെ മൂലയ്ക്ക് സമീപം ആ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ഒരു കെണിവാതിലുണ്ട്. അത് ചന്ദ്രനില്ലാത്ത രാത്രികളിൽ അതിലൂടെ കടന്നുപോയതിന്റെ ചില വിചിത്രമായ കഥകൾ പറയും.
എന്ത്?
നിങ്ങൾ ശരീരങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്?
ഞാൻ ശരീരങ്ങൾ, വാട്സൺ.
ആ ഗുഹയിൽ കൊല്ലപ്പെട്ട ഓരോ പാവം പിശാചിനും 1000 പൗണ്ട് നൽകിയാൽ നമ്മൾ ധനികരാകണം. നദീതീരത്തെ ഏറ്റവും നീചമായ കൊലപാതക കെണിയാണിത്. ഇനി ഒരിക്കലും അത് വിട്ടുപോകാതിരിക്കാൻ നേവിൽ സിൻക്ലെയർ അതിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ നമ്മുടെ കെണി ഇവിടെയായിരിക്കണം. അവൻ തന്റെ രണ്ട് വിരലുകൾ പല്ലുകൾക്കിടയിൽ വെച്ച് ഉച്ചത്തിൽ വിസിലടിച്ചു. ദൂരെ നിന്ന് സമാനമായ ഒരു വിസിൽ കേട്ടു, തൊട്ടുപിന്നാലെ ചക്രങ്ങളുടെ ഇരമ്പലും കുതിരകളുടെ കുളമ്പടി ശബ്ദവും. ഇപ്പോൾ, വാട്സൺ, ഹോംസ് പറഞ്ഞു, ഒരു നായവണ്ടി ഇരുട്ടിലൂടെ പാഞ്ഞു പോകുമ്പോൾ അതിന്റെ വശങ്ങളിലെ വിളക്കുകളിൽ നിന്ന് മഞ്ഞ വെളിച്ചത്തിന്റെ രണ്ട് സ്വർണ്ണ തുരങ്കങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു.
നീ എന്നോടൊപ്പം വരുമോ?
എനിക്ക് ഉപകാരപ്പെടാമെങ്കിൽ. ഓ, വിശ്വസ്തനായ ഒരു സഖാവ് എപ്പോഴും ഉപയോഗപ്രദമാണ്, ഒരു ചരിത്രകാരൻ അതിലും കൂടുതൽ ഉപയോഗപ്രദമാണ്.
സീഡാർസിലെ എന്റെ മുറി ഇരട്ട കിടക്കകളുള്ളതാണ്.
സീഡാർസ്? അതെ, അത് മിസ്റ്റർ സിൻക്ലെയറിന്റെ വീടാണ്. ഞാൻ അന്വേഷണം നടത്തുന്നതുവരെ ഞാൻ അവിടെയാണ് താമസിക്കുന്നത്.
അപ്പോൾ അത് എവിടെയാണ്?
കെൻഡലെ ലീയുടെ അടുത്താണ്. നമുക്ക് മുന്നിൽ 7 മൈൽ ഡ്രൈവ് ഉണ്ട്.
പക്ഷേ ഞാൻ ഇരുട്ടിലാണ്.
തീർച്ചയായും നീയാണ്.
ഇപ്പോൾ നിനക്ക് അതെല്ലാം അറിയാം.
ഇങ്ങോട്ട് ചാടൂ.
ശരി
ജോൺ,
ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല.
ഇതാ പകുതി കിരീടം.
നാളെ 11 മണിയോടെ എന്നെ നോക്കൂ.
അവളുടെ തല അവൾക്ക് കൊടുക്കൂ.
അപ്പോൾ ഇത്രയും കാലം.
കുതിരയെ ചാട്ടവാറുകൊണ്ട് അവൻ തട്ടി. ഞങ്ങൾ അനന്തമായ ഇരുണ്ടതും വിജനവുമായ തെരുവുകളിലൂടെ ഓയിട്ടി. ക്രമേണ വിശാലമായി. വിശാലമായ ഒരു പാലത്തിലൂടെ പറന്നുയരുന്നതുവരെ താഴെ മങ്ങിയ നദി മന്ദഗതിയിൽ ഒഴുകി. അതിനപ്പുറം ഇഷ്ടികയും കുമ്മായവും നിറഞ്ഞ മറ്റൊരു വിശാലമായ മരുഭൂമി ഉണ്ടായിരുന്നു. പോലീസുകാരുടെ പതിവ് കാൽനടയാത്രയും വൈകിയ ചില ആഘോഷക്കാരുടെ പാട്ടുകളും ആർപ്പുവിളിയും മാത്രമാണ് അതിന്റെ നിശബ്ദതയെ തകർത്തത്. ഒരു മങ്ങിയ റാക്ക് ആകാശത്ത് പതുക്കെ ഒഴുകിക്കൊണ്ടിരുന്നു. മേഘങ്ങളുടെ വിള്ളലുകളിലൂടെ ഒന്നോ രണ്ടോ നക്ഷത്രങ്ങൾ മങ്ങിയതായി മിന്നിമറഞ്ഞു. ഹോംസ് നിശബ്ദനായി വണ്ടിയോടിച്ചു. തല നെഞ്ചിൽ താഴ്ത്തി, ചിന്തയിൽ മുഴുകിയ ഒരു മനുഷ്യന്റെ വായുവുമായി ഞാൻ അവന്റെ അരികിലിരുന്നു. ഈ പുതിയ അന്വേഷണം എന്തായിരിക്കുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ. അത് അവന്റെ ശക്തിയെ വളരെയധികം ബാധിക്കുന്നതായി തോന്നി, പക്ഷേ അവന്റെ ചിന്തകളുടെ പ്രവാഹത്തിൽ കടക്കാൻ ഭയപ്പെടുന്നു. ഞങ്ങൾ നിരവധി മൈലുകൾ ഓടിച്ചു. നഗരപ്രാന്തത്തിലെ വില്ലകളുടെ അരികിലെത്തിത്തുടങ്ങിയപ്പോൾ അവൻ സ്വയം കുലുക്കി, തോളിൽ കുലുക്കി, താൻ ഏറ്റവും മികച്ചതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്വയം സംതൃപ്തനായ ഒരു മനുഷ്യന്റെ വായു ഉപയോഗിച്ച് പൈപ്പ് കത്തിച്ചു. നിശബ്ദതയുടെ മഹത്തായ സമ്മാനം നിങ്ങൾക്കുണ്ട്, വാട്സൺ പറഞ്ഞു.
എന്റെ വാക്ക് പാലിക്കുന്ന ഒരു കൂട്ടുകാരി എന്ന നിലയിൽ ഇത് നിങ്ങളെ വളരെയധികം വിലമതിക്കുന്നു.
സംസാരിക്കാൻ ഒരാളെ ലഭിക്കുന്നത് എനിക്കൊരു വലിയ കാര്യമാണ്, കാരണം എന്റെ സ്വന്തം ചിന്തകൾ അമിതമല്ല.
ഇന്ന് രാത്രി വാതിൽക്കൽ എന്നെ കണ്ടുമുട്ടുമ്പോൾ ഈ പ്രിയപ്പെട്ട കൊച്ചു സ്ത്രീയോട് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു.
എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് നിങ്ങൾ മറക്കുന്നു.
ലീയിലേക്ക് എത്തുന്നതിനു മുമ്പ് കേസിന്റെ വസ്തുതകൾ നിങ്ങളോട് പറയാൻ എനിക്ക് സമയമുണ്ടാകും.
ഇത് അസംബന്ധമായി ലളിതമായി തോന്നുന്നു, എന്നിട്ടും എങ്ങനെയോ എനിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല.
ധാരാളം ത്രെഡുകളുണ്ട്, സംശയമില്ല, പക്ഷേ എനിക്ക് അതിന്റെ അവസാനം എന്റെ കൈയിൽ ലഭിക്കുന്നില്ല.
ഇപ്പോൾ ഞാൻ കേസ് വ്യക്തമായും സംക്ഷിപ്തമായും നിങ്ങളോട് പറയും.
വാട്സൺ, ഒരുപക്ഷേ നിങ്ങൾ ഒരു തീപ്പൊരി കണ്ടേക്കാം, അവിടെയെല്ലാം എനിക്ക് ഇരുണ്ടതായി തോന്നുന്നു.
കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1884 മെയ് മാസത്തിൽ, നെവിൽ സിൻക്ലെയർ എന്നൊരു മാന്യൻ ലീയുടെ അടുത്തെത്തി. അദ്ദേഹത്തിന് ധാരാളം പണമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ വില്ല എടുത്തു, വളരെ മനോഹരമായി സ്ഥലമൊരുക്കി, പൊതുവെ നല്ല രീതിയിൽ ജീവിച്ചു. ക്രമേണ അദ്ദേഹം അയൽപ്പക്കത്ത് സുഹൃത്തുക്കളെ ഉണ്ടാക്കി.
1887-ൽ അദ്ദേഹം ഒരു പ്രാദേശിക മദ്യവ്യാപാരിയുടെ മകളെ വിവാഹം കഴിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ടു കുട്ടികളുണ്ട്. അദ്ദേഹത്തിന് ഒരു തൊഴിലും ഉണ്ടായിരുന്നില്ല, പക്ഷേ നിരവധി കമ്പനികളിൽ താൽപ്പര്യമുണ്ടായിരുന്നു. രാവിലെ നഗരത്തിലേക്ക് പോയി ചട്ടം പോലെ എല്ലാ രാത്രിയും കാനൻ സ്ട്രീറ്റിൽ നിന്ന് 514-ൽ തിരിച്ചെത്തി. മിസ്റ്റർ സിൻക്ലെയറിന് ഇപ്പോൾ 37 വയസ്സായി. മിതമായ ശീലങ്ങളുള്ള ഒരു മനുഷ്യനാണ്, നല്ല ഭർത്താവാണ്, വളരെ വാത്സല്യമുള്ള പിതാവാണ്, അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ കടങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിടത്തോളം 8,810 pounds ഷില്ലിംഗ് ആണെന്നും തലസ്ഥാനത്തും കൌണ്ടി ബാങ്കിലും 220 pounds ക്രെഡിറ്റ് ഉണ്ടെന്നും ഞാൻ കൂട്ടിച്ചേർക്കാം. അതിനാൽ പണപ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടെന്ന് കരുതാനൊരു കാരണവുമില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മിസ്റ്റർ നെവിൽ സിൻക്ലെയർ പതിവിലും നേരത്തെ പട്ടണത്തിലേക്ക് പോയി. രണ്ട് പ്രധാന കമ്മീഷനുകൾ നിർവഹിക്കാനുണ്ടെന്നും തന്റെ കൊച്ചുകുട്ടിയെ ഒരു പെട്ടി ഇഷ്ടിക വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞു. ഇപ്പോൾ യാദൃശ്ചികമായി അദ്ദേഹം പോയതിന് തൊട്ടുപിന്നാലെ ഇതേ തിങ്കളാഴ്ച തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ടെലിഗ്രാം ലഭിച്ചു. അതിന്റെ ഫലമായി അവൾ പ്രതീക്ഷിച്ചിരുന്ന ഗണ്യമായ മൂല്യമുള്ള ഒരു ചെറിയ പാഴ്സൽ അബെഡിൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓഫീസുകളിൽ അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ലണ്ടനിൽ വളരെ ദൂരെയാണെങ്കിൽ കമ്പനിയുടെ ഓഫീസ് ഫ്രെസ്നോ സ്ട്രീറ്റിലാണ്, അപ്പർ സ്വാൻഡം ലെയ്നിൽ നിന്ന് പുറപ്പെടുന്ന ശാഖകളാണ്. ഇന്ന് രാത്രി നിങ്ങൾ അവിടെ എന്നെ കണ്ടെത്തി. മിസ്സിസ് സിൻക്ലെയർ ഉച്ചഭക്ഷണം കഴിച്ചു, നഗരത്തിലേക്ക് പോയി, കുറച്ച് ഷോപ്പിംഗ് നടത്തി, കമ്പനിയുടെ ഓഫീസിലേക്ക് പോയി, അവളുടെ പാക്കറ്റ് എടുത്തു. കൃത്യം പുലർച്ചെ 4 കഴിഞ്ഞ 35 തന്നെ കണ്ടെത്തി. സ്റ്റേഷനിലേക്കുള്ള മടക്കയാത്രയിൽ സ്വാൻഡം ലെയ്നിലൂടെ നടന്നു. ഇതുവരെ നിങ്ങൾ എന്നെ പിന്തുടർന്നിട്ടുണ്ടോ? ഇത് വളരെ വ്യക്തമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വളരെ ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ശ്രീമതി സിൻക്ലെയർ പതുക്കെ നടന്നു. ഒരു ടാക്സി കാണാമെന്ന പ്രതീക്ഷയിൽ അവൾ ചുറ്റും നോക്കി, കാരണം അവൾ താമസിക്കുന്ന സ്ഥലം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വാൻഡാം ലെയ്നിലൂടെ അവൾ ഈ വഴി നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഖലനമോ കരച്ചിലോ കേട്ടു. ഭർത്താവ് തന്നെ നോക്കുന്നതും രണ്ടാം നിലയിലെ ജനാലയിലൂടെ തന്നെ ആംഗ്യം കാണിക്കുന്നതും അവൾ കണ്ടപ്പോൾ അവൾ തണുത്തുറഞ്ഞു. ജനൽ തുറന്നിരുന്നു. അവന്റെ മുഖം അവൾ വ്യക്തമായി കണ്ടു. അത് അവൾ വല്ലാതെ അസ്വസ്ഥനാണെന്ന് അവൾ വിവരിച്ചു. അവൻ ഭ്രാന്തമായി അവളുടെ നേരെ കൈകൾ വീശി, പിന്നീട് പെട്ടെന്ന് ജനാലയിൽ നിന്ന് അപ്രത്യക്ഷനായി. പിന്നിൽ നിന്ന് ഏതോ അപ്രതിരോധ്യമായ ശക്തി അവനെ പിന്നിലേക്ക് വലിച്ചെടുത്തതായി അവൾക്ക് തോന്നി. അവളുടെ വേഗതയേറിയ സ്ത്രീലിംഗ കണ്ണിൽ തട്ടിയ ഒരു ഏകകാര്യം, അവൻ നഗരത്തിലേക്ക് പോകാൻ തുടങ്ങിയതുപോലെയുള്ള ഇരുണ്ട കോട്ട് ധരിച്ചിരുന്നെങ്കിലും അയാൾക്ക് കോളറോ നെക്ടൈയോ ഇല്ലായിരുന്നു എന്നതാണ്. എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട അവൾ പടികളിറങ്ങി. കാരണം വീട് ഇന്ന് രാത്രി എന്നെ കണ്ടെത്തിയ കറുപ്പ് ഗുഹയായിരുന്നു. മുൻമുറിയിലൂടെ ഓടുമ്പോൾ ഒന്നാം നിലയിലേക്ക് നയിക്കുന്ന പടികൾ കയറാൻ അവൾ ശ്രമിച്ചു. എന്നിരുന്നാലും പടിക്കെട്ടുകളുടെ ചുവട്ടിൽ ഞാൻ പറഞ്ഞ ലാസ്കരാസ് നീചനെ അവൾ കണ്ടുമുട്ടി. അയാൾ അവളെ പിന്നിലേക്ക് തള്ളിയിട്ടു. അവിടെ സഹായിയായി പ്രവർത്തിക്കുന്ന ഒരു ഡിയനിയുടെ സഹായത്തോടെ അവളെ തെരുവിലേക്ക് തള്ളിവിട്ടു. ഏറ്റവും ഭ്രാന്തമായ സംശയങ്ങളും ഭയങ്ങളും നിറഞ്ഞ അവൾ പാതിയിലൂടെ ഒയിട്ടി. അപൂർവ ഭാഗ്യത്താൽ ഫ്രെസ്നോ സ്ട്രീറ്റിൽ നിരവധി കോൺസ്റ്റബിൾമാരെയും ഒരു ഇൻസ്പെക്ടറെയും കണ്ടുമുട്ടി. എല്ലാവരും അവരുടെ തല്ലിനു പോകുന്ന വഴിയിലായിരുന്നു. ഇൻസ്പെക്ടറും രണ്ട് പുരുഷന്മാരും അവളെ പിന്തുടർന്നു. ഉടമയുടെ തുടർച്ചയായ എതിർപ്പ് വകവയ്ക്കാതെ അവർ മിസ്റ്റർ സിൻക്ലെയറിനെ അവസാനമായി കണ്ട മുറിയിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ആ നിലയിലാകെ ആരെയും കണ്ടെത്താനായില്ല. വികൃതിയായ ഒരു ദുഷ്ടനെ ഒഴികെ അയാൾ അവിടെ താമസമാക്കിയതായി തോന്നുന്നു. ആ ഉച്ചതിരിഞ്ഞ് മുൻമുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന് അവനും ലാസ്കറും ഉറച്ചു സത്യം ചെയ്തു. അവരുടെ നിഷേധം അത്ര ദൃഢനിശ്ചയം ഉള്ളതായിരുന്നു. ഇൻസ്പെക്ടർ സ്തംഭിച്ചുപോയി. മിസ്സിസ് സിൻക്ലെയർ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഏതാണ്ട് വിശ്വസിച്ചു. മേശപ്പുറത്ത് കിടന്നിരുന്ന ഒരു ചെറിയ പെട്ടിയിലേക്ക് അവൾ ഒരു നിലവിളിയോടെ ചാടിവീണ് അതിന്റെ മൂടി കീറി. കുട്ടികളുടെ ഇഷ്ടികകളുടെ ഒരു പാളി പുറത്തേക്ക് വീണു. അവൻ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്ത കളിപ്പാട്ടമായിരുന്നു അത്. ഈ കണ്ടെത്തലും മുടന്തൻ കാണിച്ച വ്യക്തമായ ആശയക്കുഴപ്പവും കാര്യം ഗുരുതരമാണെന്ന് ഇൻസ്പെക്ടറെ ബോധ്യപ്പെടുത്തി. മുറികൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചു. ഫലങ്ങളെല്ലാം ഒരു മ്ലേച്ഛമായ കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടി. മുൻവശത്തെ മുറി ഒരു ഇരിപ്പിടം പോലെ വ്യക്തമായി സജ്ജീകരിച്ചിരുന്നു. ഒരു ചെറിയ കിടപ്പുമുറിയിലേക്ക് നയിച്ചു. അത് ചെന്നാക്കളിൽ ഒരാളുടെ പിൻഭാഗത്തേക്ക് നോക്കി. വാർഫിനും കിടപ്പുമുറിയുടെ ജനാലയ്ക്കുമിടയിൽ ഒരു ഇടുങ്ങിയ സ്ട്രിപ്പുണ്ട്. അത് താഴ്ന്ന വേലിയേറ്റത്തിൽ വരേണ്ടതാണ്. പക്ഷേ ഉയർന്ന വേലിയേറ്റത്തിൽ കുറഞ്ഞത് 4x2 വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. കിടപ്പുമുറിയുടെ ജനൽ വീതിയുള്ളതും താഴെ നിന്ന് തുറന്നതുമായിരുന്നു. പരിശോധനയിൽ ജനൽപ്പടിയിൽ രക്തതത്തിന്റെ അംശങ്ങൾ കാണാമായിരുന്നു. കിടപ്പുമുറിയുടെ മരത്തടിയിൽ നിരവധി ചിതറിക്കിടക്കുന്ന തുള്ളികൾ കാണാമായിരുന്നു. മുൻമുറിയിലെ കർട്ടനിനു പിന്നിൽ മിസ്റ്റർ നെവിൽ സിൻക്ലെയറിന്റെ എല്ലാ വസ്ത്രങ്ങളുമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കോഡ് ഒഴികെ. അദ്ദേഹത്തിന്റെ ബൂട്ടുകൾ, സോക്സ്, തൊപ്പി, വാച്ച് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങളിലൊന്നും അക്രമത്തിന്റെ ലക്ഷണങ്ങളില്ല. മിസ്റ്റർ നെവിൽ സിൻക്ലെയറിന്റെ മറ്റ് അടയാളങ്ങളൊന്നുമില്ല. ജനാലയിലൂടെ അയാൾ പുറത്തേക്ക് പോയിരിക്കണം, കാരണം മറ്റൊരു വഴിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടാതെ ഉമ്മരപ്പടിയിലെ അശുഭകരമായ രക്തക്കറകൾ നീന്തി സ്വയം രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല, കാരണം ദുരന്തത്തിന്റെ സമയത്ത് വേലിയേറ്റം ഏറ്റവും ഉയർന്നതായിരുന്നു. ഇപ്പോൾ കേസിൽ ഉടനടി ഉൾപ്പെട്ടതായി തോന്നുന്ന വില്ലന്മാരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ കാർ ഏറ്റവും നീചമായ ഒരു മനുഷ്യനാണെന്ന് അറിയപ്പെട്ടു. പക്ഷേ മിസ്സിസ് സിൻക്ലെയറിന്റെ കഥയിൽ പറഞ്ഞതുപോലെ ഭർത്താവ് ജനാലയിൽ പ്രത്യക്ഷപ്പെട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ പടിക്കെട്ടുകളുടെ ചുവട്ടിലുണ്ടായിരുന്നു. അയാൾ കുറ്റകൃത്യത്തിൽ ഒരു സഹായി മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിന്റെ വാദം തികഞ്ഞ അജ്ഞതയായിരുന്നു. തന്റെ താമസക്കാരനായ ഹ്യൂ ബൂണിന്റെ പ്രവൃത്തികളെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലെന്നും കാണാതായ മാന്യന്റെ വസ്ത്രങ്ങളുടെ സാന്നിധ്യം തനിക്ക് ഒരു തരത്തിലും കണക്കാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പ്രതിഷേധിച്ചു. ലാസർ മാനേജരുടെ കാര്യവും ഇതുതന്നെ. ഇനി കറുപ്പ് മാളത്തിന്റെ രണ്ടാം നിലയിൽ താമസിക്കുന്ന ദുഷ്ടനായ മുടന്തനെക്കുറിച്ചും. നെവിൽ സിൻക്ലെയറിൽ കണ്ണുകൾ പതിപ്പിച്ച അവസാനത്തെ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഹ്യൂ ബൂൺ എന്നാണ്. അദ്ദേഹത്തിന്റെ വിചിത്രമായ മുഖം നഗരത്തിൽ പോകുന്ന എല്ലാവർക്കും പരിചിതമാണ്. പോലീസ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം ഒരു ചെറിയ മെഴുക് വെസ്റ്ററുകളുടെ വ്യാപാരം നടത്തുന്നതായി നടിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു പ്രൊഫഷണൽ യാചകനാണ്. ഇടതുവശത്തുള്ള ത്രെഡ് നീഡിൽ സ്ട്രീറ്റിൽ നിന്ന് കുറച്ചകലെ നിങ്ങൾ പറഞ്ഞിരിക്കാം ചുവരിൽ ഒരു ചെറിയ കോണുണ്ട്. ഇവിടെയാണ് ആജീവി തന്റെ മടിയിൽ ചെറിയ തീപ്പെട്ടികൾ വെച്ചുകൊണ്ട് തന്റെ ദൈനംദിന ഇരിപ്പിടം കാലിൽ കാലുകൊണ്ട് കയറുന്നത്. അവൻ ഒരു ദയനീയ കാഴ്ചക്കാരനാകുമ്പോൾ അവന്റെ മുമ്പിലുള്ള നടപ്പാതയിൽ കിടക്കുന്ന കൊഴുപ്പുള്ള തുകൽ തൊപ്പിയിലേക്ക് ഒരു ചെറിയ ദാനധർമ്മം ഇറങ്ങുന്നു. ഈ മനുഷ്യനെ ഞാൻ ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ട്. മുമ്പ് ഒരിക്കലും അവനെ പ്രൊഫഷണൽ പരിചയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവൻ കൊയ്തെടുത്ത വിളവെടുപ്പിൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവന്റെ രൂപം നിങ്ങൾ കണ്ടോ? വളരെ ശ്രദ്ധേയമാണ്. ആരും അവനെ ശ്രദ്ധിക്കാതെ കടന്നുപോകില്ല. ഓറഞ്ച് നിറത്തിലുള്ള മുടിയുടെ ഒരു ഞെട്ടൽ, മേൽച്ചുണ്ടിന്റെ പുറമറ്റം ചുരുങ്ങി മുകളിലേക്ക് വളഞ്ഞ ഒരു ഭയാനകമായ വടുകൊണ്ട് വികൃതമായ വിളറിയ മുഖം, ഒരു ബുൾഡോഗ് താടി, മുടിയുടെ നിറത്തിന് അസാധാരണമായ ഒരു വ്യത്യാസം കാണിക്കുന്ന വളരെ തുളച്ചുകയറുന്ന ഇരുണ്ട കണ്ണുകൾ, ഇതെല്ലാം ഭിക്ഷക്കാരുടെ സാധാരണ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നു. അവന്റെ ബുദ്ധിയും അങ്ങനെ തന്നെ, കാരണം വഴിയാത്രക്കാർ അവന്റെ നേരെ എറിയുന്ന ഏതൊരു പതിർ കഷണത്തിനും അവൻ എപ്പോഴും മറുപടി നൽകാൻ തയ്യാറാണ്. കറുപ്പ് ഗുഹയിൽ താമസിച്ചിരുന്നതും നമ്മൾ അന്വേഷിക്കുന്ന മാന്യനെ കണ്ട അവസാനത്തെ മനുഷ്യനുമായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു വികലാംഗൻ, ഞാൻ പറഞ്ഞു. ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു മനുഷ്യനെതിരെ അയാൾക്ക് ഒറ്റയ്ക്ക് എന്തു ചെയ്യാൻ കഴിയുമായിരുന്നു? മുടന്തനായി നടക്കുന്നു എന്ന അർത്ഥത്തിൽ അയാൾ ഒരു വികലാംഗനാണ്. എന്നാൽ മറ്റ് കാര്യങ്ങളിൽ അദ്ദേഹം ശക്തനും നന്നായി പരിപോഷിപ്പിക്കപ്പെട്ടവനുമായി കാണപ്പെടുന്നു. വാട്സൺ, നിങ്ങളുടെ വൈദ്യശാസ്ത്ര അനുഭവം തീർച്ചയായും നിങ്ങളോട് പറയും. ഒരു അവയവത്തിലെ ബലഹീന പലപ്പോഴും മറ്റുള്ളവയിലെ അസാധാരണമായ ശക്തിയാൽ നിഗതപ്പെടുന്നു. നിങ്ങളുടെ വിവരണം തുടരുക. ജനാലയിൽ രക്തം കണ്ടപ്പോൾ ശ്രീമതി സിൻക്ലെയർ ബോധരഹിതയായി. അവരുടെ സാന്നിധ്യം അന്വേഷണങ്ങളിൽ അവർക്ക് ഒരു സഹായവും ചെയ്യില്ല എന്നതിനാൽ പോലീസ് അവരെ ഒരു ക്യാബിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി. കേസിന്റെ ചുമതല വഹിച്ചിരുന്ന ഇൻസ്പെക്ടർ ബാർട്ടൺ പരിസരത്ത് വളരെ ശ്രദ്ധാപൂർവം പരിശോധന നടത്തി. പക്ഷേ വിഷയത്തിൽ വെളിച്ചം വീശുന്ന ഒന്നും കണ്ടെത്തിയില്ല. ബൂണിനെ തൽക്ഷണം അറസ്റ്റ് ചെയ്യാത്തതിൽ ഒരു തെറ്റ് സംഭവിച്ചു, കാരണം അയാൾക്ക് തന്റെ സുഹൃത്തായ ലാസറുമായി കുറച്ച് മിനിറ്റ് ആശയവിനിമയം നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ തെറ്റ് ഉടൻ തന്നെ പരിഹരിക്കപ്പെട്ടു. അദ്ദേഹത്തെ പിടികൂടി തിരഞ്ഞു. അവനെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒന്നും കണ്ടെത്തിയില്ല. വലതു ഷർട്ടിന്റെ കൈയിൽ ചില രക്തക്കറകൾ ഉണ്ടായിരുന്നത് ശരിയാണ്. പക്ഷേ നഖത്തിനടുത്ത് മുറിഞ്ഞുകിടക്കുന്ന തന്റെ മോതിരവിരലിലേക്ക് വിരൽ ചൂണ്ടി രക്തസ്രാവം അവിടെ നിന്നാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. താൻ ജനാലയ്ക്കരികിൽ പോയിരുന്നുവെന്നും അവിടെ കണ്ട പാടുകൾ സംശയമില്ലാതെ അതേ ഉറവിടത്തിൽ നിന്നാണ് വന്നതെന്നും കൂട്ടിച്ചേർത്തു. മിസ്റ്റർ നെവിൽ സിൻക്ലെയറിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ശക്തമായി നിഷേധിച്ചു. തന്റെ മുറിയിലെ വസ്ത്രങ്ങളുടെ സാന്നിധ്യം പോലീസിനെപ്പോലെ തന്നെ തനിക്കൊരു രഹസ്യമാണെന്ന് അദ്ദേഹം സത്യം ചെയ്തു. ജനാലയ്ക്കരികിൽ തന്റെ ഭർത്താവിനെ കണ്ടുവെന്ന മിസ്സിസ് സിൻക്ലെയറിന്റെ വാദത്തെക്കുറിച്ച് അവൾ ഭ്രാന്തനോ സ്വപ്നമോ ആയിരിക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വേലിയേറ്റം പുതിയ എന്തെങ്കിലും സൂചന നൽകുമെന്ന പ്രതീക്ഷയിൽ ഇൻസ്പെക്ടർ പരിസരത്ത് തന്നെ തുടരുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഉറക്കെ പ്രതിഷേധവുമായി അദ്ദേഹത്തെ പുറത്താക്കി. അങ്ങനെ സംഭവിച്ചു. ചെളിക്കുഴിയിൽ അവർ കണ്ടെത്താൻ ഭയന്നത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേലിയേറ്റം കുറഞ്ഞപ്പോൾ മൂടിയിട്ടിരുന്നത് നെവിൽ സിൻക്ലെയറിന്റെ കോട്ടായിരുന്നു. നെവിൽ സിൻക്ലെയറിന്റെ കോട്ടല്ല. പോക്കറ്റുകളിൽ നിന്ന് അവർ എന്താണ് കണ്ടെത്തിയത്? എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല. ഇല്ല, നിങ്ങൾ ഊഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓരോ പോക്കറ്റിലും പെന്നുകളും ഹാപ്പോണികളും നിറഞ്ഞിരുന്നു. 421 പെന്നുകളും 270 ഹാപ്പുകളും. വേലിയേറ്റത്തിൽ അത് ഒഴുകിപ്പോയില്ല എന്നത് അതിശയിക്കാനില്ല. പക്ഷേ ഒരു മനുഷ്യ ശരീരം വ്യത്യസ്തമായ കാര്യമാണ്. വാർഫിനും വീടിനുമിടയിൽ ഒരു ശക്തമായ ചുഴലിക്കാറ്റുണ്ട്. ഉരിഞ്ഞെടുത്ത മൃതദേഹം നദിയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ഭാരമുള്ള കോഡ് അവശേഷിച്ചിരുന്നതായി തോന്നുന്നു. പക്ഷേ മറ്റെല്ലാ വസ്ത്രങ്ങളും മുറിയിൽ കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലായി. മൃതദേഹം ഒരു കോട്ട് മാത്രം ധരിച്ചിരിക്കുമോ? ഇല്ല സർ, പക്ഷേ വസ്തുതകൾ തികച്ചും ന്യായമായിരിക്കാം. ഈ മനുഷ്യൻ ബൂൺ നെവിൽ സിൻക്ലെയറിനെ ജനാലയിലൂടെ തള്ളിയിട്ടു എന്ന് കരുതുക. ആ പ്രവൃത്തി കാണാൻ കഴിയുന്ന ഒരു മനുഷ്യ നേത്രവുമില്ല. അപ്പോൾ അവൻ എന്തു ചെയ്യും? ആ ടെൽറ്റെയിൽ വസ്ത്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് അയാൾക്ക് പെട്ടെന്ന് തോന്നും. അപ്പോൾ അവൻ കോട്ട് പിടിച്ചെടുക്കുകയും അത് നീന്തുകയും മുങ്ങാതിരിക്കുകയും ചെയ്യുമെന്ന് അയാൾക്ക് തോന്നുമ്പോൾ അത് പുറത്തേക്ക് എറിയുകയും ചെയ്യും. താഴെ ഭാര്യബലം പ്രയോഗിച്ച് അവളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരുപക്ഷെ പോലീസ് തെരുവിലേക്ക് തിടുക്കം കൂട്ടുന്നതായി തന്റെ ലാസ്കാർ കോൺഫെഡറേറ്റിൽ നിന്ന് അയാൾ ഇതിനകം കേട്ടിട്ടുണ്ടാകാം. ഒരു നിമിഷം പോലും നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അയാൾ ഏതോ രഹസ്യ സംഘത്തിലേക്ക് ഓടുന്നു. അവിടെ തന്റെ ഭിക്ഷയുടെ ഫലം ശേഖരിച്ചു. കോട്ട് മുങ്ങുന്നത് ഉറപ്പാക്കാൻ പോക്കറ്റുകളിൽ കൈവയ്ക്കാൻ കഴിയുന്ന എല്ലാ നാണയങ്ങളും അയാൾ നിറയ്ക്കുന്നു. അയാൾ അത് വലിച്ചെറിഞ്ഞു. താഴെയുള്ള പടികളുടെ ബഹളം കേട്ടില്ലായിരുന്നെങ്കിൽ മറ്റു വസ്ത്രങ്ങളിലും അയാൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പോലീസ് എത്തുമ്പോൾ ജനൽ അടയ്ക്കാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. തീർച്ചയായും അത് സാധ്യമാണെന്ന് തോന്നുന്നു. ശരി, മെച്ചപ്പെട്ട ഒരു അഭാവം മൂലമുള്ള ഒരു സിദ്ധാന്തമായി ഞങ്ങൾ ഇതിനെ എടുക്കും. ബൂണിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷേ മുമ്പ് അദ്ദേഹത്തിനെതിരെ ഒന്നും നടന്നിട്ടില്ലെന്ന് കാണിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി അദ്ദേഹം ഒരു പ്രൊഫഷണൽ യാചകനായി അറിയപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ശാന്തവും നിഷ്കളങ്കവുമായിരുന്നു. ഇപ്പോൾ കാര്യം അങ്ങനെയാണ്. പരിഹരിക്കപ്പെടേണ്ട ചോദ്യങ്ങൾ: നെവിൽ സിൻക്ലെയർ കറുപ്പ് മാളത്തിൽ എന്തു ചെയ്തുകൊണ്ടിരുന്നു? അവിടെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ഹ്യൂ ബൂണിന് എന്തായിരുന്നു ബന്ധം? എന്നിവയെല്ലാം ഒരു പരിഹാരത്തിൽ നിന്ന് വളരെ അകലെയാണ്. എന്റെ അനുഭവത്തിൽ ഒറ്റനോട്ടത്തിൽ വളരെ ലളിതവുമെന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതുമായ ഒരു കേസ് എനിക്ക് ഓർമ്മയില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഷെർലക് ഹോംസ് ഈ അദ്വിതീയ സംഭവ പരമ്പരയെക്കുറിച്ച് വിശദമായി വിവരിക്കുമ്പോൾ, അവസാനത്തെ ഒറ്റപ്പെട്ട വീടുകൾ അവശേഷിക്കുന്നതുവരെ ഞങ്ങൾ വലിയ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ചുറ്റിത്തിരിയുകയായിരുന്നു. ഞങ്ങളുടെ ഇരുവശത്തും ഒരു നാട്ടുവേലിയുമായി ഞങ്ങൾ ആഞ്ഞടിച്ചു. എന്നിരുന്നാലും അദ്ദേഹം പൂർത്തിയാക്കിയപ്പോൾ ചിതറിക്കിടക്കുന്ന രണ്ട് ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ വണ്ടിയോടിച്ചു. അവിടെ ഇപ്പോഴും ജനാലകളിൽ കുറച്ച് ലൈറ്റുകൾ മിന്നിമറഞ്ഞു. ഡബിൾ കോട്ട്: ഞങ്ങൾ ലീയുടെ പ്രാന്തപ്രദേശത്താണ്, എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ഞങ്ങളുടെ ചെറിയ യാത്രയിൽ മൂന്ന് ഇംഗ്ലീഷ് കൌണ്ടികൾ ഞങ്ങൾ സ്പർശിച്ചു. മിഡിൽ സെക്സിൽ തുടങ്ങി സറയുടെ ഒരു കോണിലൂടെ കടന്ന് കെൻഡിൽ അവസാനിക്കുന്നു. മരങ്ങൾക്കിടയിലുള്ള ആ വെളിച്ചം കണ്ടോ? അതാണ് ദേവദാരുക്കൾ. ആ വിളക്കിനടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. അവരുടെ ഉത്കണ്ഠാകുലമായ ചെവികൾ ഇതിനകം തന്നെ നമ്മുടെ കുതിരയുടെ കാലുകളുടെ ചിലമ്പൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ബേക്കർ സ്ട്രീറ്റിൽ നിന്ന് കേസ് നടത്താത്തത്? ഞാൻ ചോദിച്ചു. കാരണം ഇവിടെ നിരവധി അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. മിസ്സിസ് സിൻക്ലെയർ ഏറ്റവും ദയാപൂർവം എന്റെ പക്കൽ രണ്ട് മുറികൾ തന്നിട്ടുണ്ട്. എന്റെ സുഹൃത്തിനും സഹപ്രവർത്തകനും അവർക്ക് ഒരു സ്വാഗതം മാത്രമേ ലഭിക്കൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. വാട്സൺ, അവളുടെ ഭർത്താവിനെക്കുറിച്ച് ഒരു വാർത്തയും ഇല്ലാത്തപ്പോൾ അവളെ കാണാൻ എനിക്ക് വെറുപ്പാണ്. ഇതാ ഞങ്ങൾ. അയ്യോ അയ്യോ! സ്വന്തം മൈതാനത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു വലിയ വില്ലയുടെ മുന്നിൽ ഞങ്ങൾ വണ്ടി നിർത്തി. കുതിരയുടെ തലയിലേക്ക് ഒരു കുതിര സവാരിക്ക് ഓയിട്ടി താഴേക്ക് ചാടി വീട്ടിലേക്ക് നയിക്കുന്ന ചെറിയ വളഞ്ഞുപുളഞ്ഞ ചരൽ റോഡിലൂടെ ഞാൻ ഹോംസിനെ പിന്തുടർന്നു. ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ വാതിൽ പറന്നുയർന്നു. ഒരു ചെറിയ സുന്ദരിയായ സ്ത്രീ ഏതോ ലൈറ്റ് മ്യൂസലിൻ ധരിച്ച് ഓപ്പണിംഗിൽ നിന്നു. കഴുത്തിലും കൈത്തണ്ടയിലും ഡെസ് ഫ്ലഫി പിങ്ക് ഷിഫോൺ. പ്രകാശപ്രവാഹത്തിനെതിരെ തന്റെ രൂപം വരച്ചുകൊണ്ട് അവൾ നിന്നു. ഒരു കൈവാതിലിൽ ഒരു പകുതി ആകാംക്ഷയോടെ ഉയർത്തി. അവളുടെ ശരീരം ചെറുതായി വളഞ്ഞു. അവളുടെ തലയും മുഖവും ആകാംക്ഷയോടെ കണ്ണുകളാൽ പുറത്തേക്ക് തള്ളി ചുണ്ടുകൾ വിടർത്തി ഒരു ചോദ്യം ചോദിച്ചു. ശരി, അവൾ കരഞ്ഞു. ശരി, പിന്നെ ഞങ്ങൾ രണ്ടുപേരുണ്ടെന്ന് കണ്ട് അവൾ പ്രതീക്ഷയുടെ ഒരു നിലവിളി പുറപ്പെടുവിച്ചു. അത് ഒരു ഞരക്കത്തിലേക്ക് താഴ്ന്നു. എന്റെ കൂട്ടുകാരൻ തലയാട്ടി തോളിൽ തട്ടിയത് അവൾ കണ്ടു. നല്ല വാർത്തയില്ല, ഒന്നുമില്ല. മോശമല്ലേ? ഇല്ല, അതിന് ദൈവത്തിന് നന്ദി. പക്ഷേ അകത്തേക്ക് വരൂ, നിങ്ങൾ ക്ഷീണിതനായിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു നീണ്ട ദിവസമായിരുന്നു. ഇത് എന്റെ സുഹൃത്ത് ഡോക്ടർ വാട്സണാണ്. എന്റെ പല കേസുകളിലും അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരമായിരുന്നു. ഒരു ഭാഗ്യ അവസരം അദ്ദേഹത്തെ പുറത്തുകൊണ്ടുവന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവൾ എന്റെ കൈ ഊഷ്മളമായി അമർത്തി പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾക്ക് വന്ന പ്രഹരം നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഞങ്ങളുടെ ക്രമീകരണങ്ങളിൽ കുറവുള്ള എന്തും നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
എന്റെ പ്രിയപ്പെട്ട മാഡം പറഞ്ഞു, ഞാനൊരു പഴയ പ്രചാരകനാണ്. അങ്ങനെയല്ലെങ്കിൽ ക്ഷമാപണം ആവശ്യമില്ലെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും.
നിങ്ങളോടോ എന്റെ സുഹൃത്തിനോടോ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ തീർച്ചയായും സന്തോഷിക്കും.
ഇപ്പോൾ മിസ്റ്റർ ഷെർലക് ഹോംസ്, ഞങ്ങൾ നല്ല വെളിച്ചമുള്ള ഒരു ഡൈനിംഗ് റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു തണുത്ത അത്താഴം ഒരുക്കിയ മേശപ്പുറത്ത് ഒന്നോ രണ്ടോ ലളിതമായ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ വ്യക്തമായ ഉത്തരം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
തീർച്ചയായും മാഡം, എന്റെ വികാരങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട. ഞാൻ ഭ്രാന്തനല്ല, ബോധരഹിതനല്ല.
നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏത് ഘട്ടത്തിലാണ്?
നെവിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
ഷെർലക് ഹോംസ് ആ ചോദ്യം കേട്ട് ലജ്ജിച്ചതായി തോന്നി.
സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവൾ ആവർത്തിച്ചു. പരവതാനിയിൽ നിന്നുകൊണ്ട് ഒരു കൊട്ട കസേരയിൽ ചാരിയിരുന്ന് അവനെ സൂക്ഷ്മമായി നോക്കി.
സത്യം പറഞ്ഞാൽ മാഡം, എനിക്കറിയില്ല.
അവൻ മരിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
ഞാൻ കരുതുന്നു.
കൊല്ലപ്പെട്ടോ?
ഞാൻ അങ്ങനെ പറയുന്നില്ല.
ഒരുപക്ഷേ.
ഏത് ദിവസമാണ് അദ്ദേഹം കണ്ടുമുട്ടിയത്? അദ്ദേഹത്തിന്റെ മരണമോ?
തിങ്കളാഴ്ച.
അപ്പോൾ മിസ്റ്റർ ഹോംസ്, ഇന്ന് എനിക്ക് ഈ കത്ത് ലഭിച്ചത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും?
ഷെർലക് ഹോംസ് തന്റെ കസേരയിൽ നിന്ന് ചാടിയെഴുന്നേറ്റു.
കുത്ത്?
എന്ത്?
അവൻ അലറി.
അതെ, ഇന്ന്.
അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വായുവിൽ ഒരു ചെറിയ കടലാസ് കഷണം ഉയർത്തിപ്പിടിച്ചു നിന്നു.
എനിക്കത് കാണാൻ കഴിയുമോ?
തീർച്ചയായും.
അവൻ ആകാംക്ഷയോടെ അത് അവളിൽ നിന്ന് തട്ടിയെടുത്തു, മേശപ്പുറത്ത് മിനുസപ്പെടുത്തി, വിളക്ക് മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് അത് സൂക്ഷ്മമായി പരിശോധിച്ചു.
ഞാൻ എന്റെ കസേര ഉപേക്ഷിച്ചു. അത് തോളിൽ നോക്കി നിൽക്കുകയായിരുന്നു.
കവർ വളരെ പരുക്കിനൊന്നായിരുന്നു. അതിൽ ഗ്രേവ്സ് ആൻഡ് പോസ്റ്റ്മാർക്ക് പതിച്ചിരുന്നു. ആ ദിവസത്തിന്റെ തീയതി, അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ദിവസം, കാരണം അത് അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു.
കോഴ്സ് എഴുത്ത്? ഹോംസ് പിറുപിറുത്തു.
തീർച്ചയായും ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ എഴുത്തല്ല മാഡം.
ഇല്ല, പക്ഷേ എൻക്ലോഷറാണ്.
കവറിൽ എഴുതിയ ആൾ വിലാസം അന്വേഷിക്കേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
നിങ്ങൾക്കത് എങ്ങനെ പറയാൻ കഴിയും?
പേര് നിങ്ങൾ കാണുന്നു, പൂർണ്ണമായും കറുത്ത മഷിയിലാണ്. അത് സ്വയം ഉണങ്ങിയിരിക്കുന്നു.
ബാക്കിയുള്ളത് ചാരനിറത്തിലുള്ള നിറമാണ്. ഇത് ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു.
അത് നേരിട്ട് എഴുതി പിന്നീട് മാഞ്ഞുപോയിരുന്നെങ്കിൽ ഒന്നും കടും കറുത്ത നിറത്തിലായിരിക്കില്ല.
ഈ മനുഷ്യൻ പേരെഴുതിയിട്ടുണ്ട്. വിലാസം എഴുതുന്നതിന് മുമ്പ് ഒരു ഇടവേള ഉണ്ടായിരുന്നു. അതിനർത്ഥം അയാൾക്ക് അത് പരിചിതമല്ല എന്നായിരിക്കാം.
തീർച്ചയായും ഇത് ഒരു നിസ്സാരകാര്യമാണ്, പക്ഷേ എൻക്ലോഷറുകൾ പോലെ പ്രധാനപ്പെട്ട ഒന്നുമില്ല.
ഇപ്പോൾ നമുക്ക് കത്ത് നോക്കാം.
ഹാ, ഇവിടെ ഒരു എൻക്ലോഷർ ഉണ്ടായിരുന്നു.
അതെ, ഒരു മോതിരമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒപ്പിട്ട മോതിരം. ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ കൈയാണെന്ന് നിങ്ങൾക്കുറപ്പാണോ?
അദ്ദേഹത്തിന്റെ കൈകളിൽ ഒന്നോ?
ഒന്ന്.
അദ്ദേഹം തിടുക്കത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈയോ?
ഇത് അദ്ദേഹത്തിന്റെ പതിവ് എഴുത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്നിട്ടും എനിക്ക് അത് നന്നായി അറിയാം.
പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട, എല്ലാം നന്നായി വരും.
ഒരു വലിയ പിശകുണ്ട്, അത് തിരുത്താൻ കുറച്ച് സമയമെടുത്തേക്കാം.
ക്ഷമയോടെ കാത്തിരിക്കുക.
നേവിൽ
ഒരു പുസ്തകത്തിന്റെ ഈച്ച ഇലയിൽ പെൻസിൽ കൊണ്ട് എഴുതിയത്. ഒക്ടാവോ വലുപ്പത്തിൽ, വാട്ടർമാർക്ക് ഇല്ല.
എച്ച്. ഇന്ന് ശവക്കുഴികളിൽ വൃത്തികെട്ട തള്ളവരിലുള്ള ഒരാൾ പോസ്റ്റ് ചെയ്തു.
ഹാ.
പുകയില ചവച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഫ്ലാപ്പിൽ പശ പുരട്ടിയിരിക്കുകയാണ്.
അത് നിങ്ങളുടെ ഭർത്താവിന്റെ കൈയാണെന്ന് നിങ്ങൾക്ക് സംശയമില്ല മാഡം?
ഒന്നുമില്ല.
നെവിൽ ആ വാക്കുകൾ എഴുതി. അവ ഇന്ന് ഗ്രേവ്സ് എൻഡിൽ പോസ്റ്റ് ചെയ്തു.
ശരി, മിസ്സിസ് സിൻക്ലെയർ, മേഘങ്ങൾ പ്രകാശിക്കുന്നു. എന്നിരുന്നാലും അപകടം അവസാനിച്ചുവെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടരുത്.
പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കണം.
മിസ്റ്റർ ഹോംസ്, ഇത് നമ്മെ തെറ്റായ മണത്തിൽ വെക്കാനുള്ള ഒരു സമർത്ഥമായ വ്യാജരേഖയല്ലെങ്കിൽ.
എല്ലാത്തിനുമുപരി മോതിരം ഒന്നും തെളിയിക്കുന്നില്ല.
അത് അവനിൽ നിന്ന് എടുത്തതായിരിക്കാം.
ഇല്ല, ഇല്ല, അത് അങ്ങനെയാണ്,
അത് അങ്ങനെയാണ്.
അത് അദ്ദേഹത്തിന്റെ സ്വന്തം എഴുത്താണ്.
വളരെ നല്ലത്.
എന്നിരുന്നാലും തിങ്കളാഴ്ച എഴുതിയതും ഇന്ന് മാത്രം പോസ്റ്റ് ചെയ്തതുമായിരിക്കാം.
അത് സാധ്യമാണ്.
അങ്ങനെയാണെങ്കിൽ അതിനിടയിൽ വളരെയധികം സംഭവിച്ചിരിക്കാം.
ഓ മിസ്റ്റർ ഹോംസ്, നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തരുത്.
എല്ലാം ശരിയാണെന്ന് എനിക്കറിയാം.
ഞങ്ങൾക്കിടയിൽ വളരെ ആഴത്തിലുള്ള സഹതാപമുണ്ട്. അയാൾക്ക് ദോഷം സംഭവിച്ചു എന്ന് എനിക്കറിയണം.
ഞാൻ അവനെ അവസാനമായി കണ്ട ദിവസം തന്നെ അവൻ കിടപ്പുമുറിയിൽ സ്വയം മുറിവേൽപ്പിച്ചു. എന്നിട്ടും ഡൈനിംഗ് റൂമിൽ എന്തോ സംഭവിച്ചുവെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓയിട്ടി.
അത്തരമൊരു നിസ്സാരകാര്യത്തിന് ഞാൻ പ്രതികരിക്കുമെന്നും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അറിയില്ലെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ?
ഒരു സ്ത്രീയുടെ മതിപ്പ് ഒരു വിശകലന യുക്തിവാദിയുടെ നിഗമനത്തേക്കാൾ വിലപ്പെട്ടതായിരിക്കുമെന്ന് അറിയാതിരിക്കാൻ ഞാൻ വളരെയധികം കണ്ടിട്ടുണ്ട്.
ഈ കത്തിൽ നിങ്ങളുടെ വീക്ഷണത്തെ സ്ഥിരീകരിക്കുന്ന വളരെ ശക്തമായ തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ട്. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കത്തുകൾ എഴുതാൻ കഴിയുമെങ്കിൽ അവൻ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് എന്തുകൊണ്ട്? എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല, അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. തിങ്കളാഴ്ച നിങ്ങളെ വിട്ടുപോകുന്നതിനു മുമ്പ് അദ്ദേഹം ഒരു പരാമർശവും നടത്തിയില്ല.
ഇല്ല.
സ്വാൻഡം ലെയ്നിൽ അവനെ കണ്ടപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു.
ശരിക്കും അങ്ങനെ തന്നെ.
ജനൽ തുറന്നിരുന്നോ?
അതെ.
അപ്പോൾ അദ്ദേഹം നിങ്ങളെ വിളിച്ചിരിക്കാം. അദ്ദേഹം ഒരുപക്ഷെ വിളിച്ചിരിക്കാം. എനിക്ക് മനസ്സിലാകുന്നതുപോലെ അദ്ദേഹം ഒരു അവ്യക്തമായ നിലവിളി മാത്രമാണ് നടത്തിയത്.
അതെ.
സഹായത്തിനായുള്ള ഒരു വിളി, നീ വിചാരിച്ചോ?
അതെ. അവൻ കൈകൾ വീശി.
പക്ഷേ അത് ഒരു അത്ഭുതത്തിന്റെ നിലവിളിയായിരിക്കാം. അപ്രതീക്ഷിതമായി നിങ്ങളെ കണ്ടതിലുള്ള അത്ഭുതം അവനെ കൈകൾ വീശാൻ പ്രേരിപ്പിച്ചേക്കാം.
അത് സാധ്യമാണ്.
അവൻ പെട്ടെന്ന് പിന്നിലേക്ക് വലിച്ചെറിയപ്പെട്ടുവെന്ന് നിങ്ങൾ കരുതി.
അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി.
അവൻ പിന്നിലേക്ക് ചാടിയിരിക്കാം.
മുറിയിൽ മറ്റാരെയും നിങ്ങൾ കണ്ടില്ല?
ഇല്ല. പക്ഷേ ഈ ഭയങ്കര മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നതായി സമ്മതിച്ചു. അവസാന കാർ പടിക്കെട്ടിന്റെ ചുവട്ടിലായിരുന്നു.
ശരിയാണ്.
നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് കാണാനാകുന്നിടത്തോളം സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, പക്ഷേ കോളർ ഓറൽ ടൈ ഇല്ലാതെ.
അദ്ദേഹത്തിന്റെ നഗ്നമായ തൊണ്ട ഞാൻ വ്യക്തമായി കണ്ടു.
അദ്ദേഹം എപ്പോഴെങ്കിലും സ്വാൻ ഡാം ലെയ്നിനെക്കുറിച്ച് സംസാരിച്ചിരുന്നോ?
ഒരിക്കലും.
അദ്ദേഹം എപ്പോഴെങ്കിലും കറുപ്പ് കഴിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നില്ലേ?
ഒരിക്കലും.
നന്ദി, മിസ്സിസ് സിൻക്ലെയർ. ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്.
നമുക്കിപ്പോൾ ഒരു ചെറിയ അത്താഴം കഴിക്കാം, തുടർന്ന് വിശ്രമിക്കാം, കാരണം നാളെ നമുക്ക് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കാം.
വലുതും സുഖകരവുമായ ഒരു ഡബിൾ ബെഡ് മുറി ഞങ്ങളുടെ പക്കലുണ്ടായിരുന്നു. എന്റെ സാഹസികതയ്ക്ക് ശേഷം ഞാൻ ക്ഷീണിതനായിരുന്നു, അതിനാൽ ഞാൻ പെട്ടെന്ന് ഷീറ്റുകൾക്കിടയിലായിരുന്നു.
ഷെർലക് ഹോംസ് ഒരു മനുഷ്യനായിരുന്നു. എന്നിരുന്നാലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം മനസ്സിൽ വരുമ്പോൾ ദിവസങ്ങളോളം, ഒരു ആഴ്ച പോലും വിശ്രമമില്ലാതെ അത് മറിച്ചുനോക്കി വസ്തുതകൾ പുനഃക്രമീകരിച്ച് എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്നും അത് പരിശോധിച്ച് അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ തന്റെ ഡാറ്റ പര്യാപ്തമല്ലെന്ന് സ്വയം ബോധ്യപ്പെടുകയോ ചെയ്യുന്നതുവരെ.
അവനിപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് എനിക്ക് പെട്ടെന്ന് വ്യക്തമായി.
അവൻ തന്റെ കോട്ടും വേസ്റ്റ് കോട്ടും അഴിച്ചുമാറ്റി ഒരു വലിയ നീല ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് കിടക്കയിൽ നിന്ന് തലയണകളും സോഫയിൽ നിന്നും കസേരകളിൽ നിന്നും തലയണകളും ശേഖരിച്ച് മുറിയിൽ ചുറ്റിനടന്നു.
ഇവ ഉപയോഗിച്ച് അവൻ ഒരുതരം കിഴക്കൻ ഡീൻ നിർമ്മിച്ചു. അതിൽ അവൻ കാലിൽ കാലിൽ ഒരു ഔൺസ് ഷാഗ് പുകയിലയും മുന്നിൽ ഒരു പെട്ടി തീപ്പെട്ടിയും വച്ചിരുന്നു.
വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
അവന്റെ ചുണ്ടുകൾക്കിടയിൽ ഒരു പഴയ ബ്രെയർ പൈപ്പ്.
അവന്റെ കണ്ണുകൾ സീലിംഗിന്റെ മൂലയിൽ ഒഴിഞ്ഞു നിൽക്കുന്നു.
അവനിൽ നിന്ന് ഉയർന്നുവരുന്ന നീലപുക നിശബ്ദമായി, ചലനരഹിതമായി അവന്റെ ശക്തമായ സെറ്റ് അക്വാലിൻ സവിശേഷതകളിൽ വെളിച്ചം പ്രകാശിക്കുന്നു.
ഞാൻ ഉറങ്ങാനിറങ്ങുമ്പോൾ അവനിരുന്നു.
അങ്ങനെ അവനിരുന്നു. പെട്ടെന്ന് ഒരു സ്ഖലനം എന്നെ ഉണർത്തി.
വേനൽക്കാല സൂര്യൻ അപ്പാർട്ട്മെന്റിലേക്ക് പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു.
പൈപ്പ് ഇപ്പോഴും അവന്റെ ചുണ്ടുകൾക്കിടയിലായിരുന്നു.
പുക ഇപ്പോഴും മുകളിലേക്ക് ചുരുണ്ടിരുന്നു.
മുറിയിൽ കട്ടിയുള്ള പുകയില മൂടൽമഞ്ഞ് നിറഞ്ഞിരുന്നു.
പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കണ്ട ഷാഗ് കൂമ്പാരത്തിൽ നിന്ന് ഒന്നും അവശേഷിച്ചില്ല.
വാട്സൺ ഉണരൂ,
അവൻ ചോദിച്ചു.
അതെ.
ഒരു പ്രഭാത ഡ്രൈവിനുള്ള കളിയാണോ?
തീർച്ചയായും.
പിന്നെ വസ്ത്രം ധരിക്കുക.
ആരും ഇതുവരെ ഇളകുന്നില്ല. പക്ഷേ കുതിരപ്പുറത്തുള്ള കുട്ടി എവിടെയാണ് ഉറങ്ങുന്നതെന്ന് എനിക്കറിയാം. ഉടൻ തന്നെ നമുക്ക് കെണി പുറത്തെടുക്കാം.
ഡബിൾ കോട്ട്.
അവൻ സംസാരിക്കുമ്പോൾ സ്വയം ചിരിച്ചു.
അവന്റെ കണ്ണുകൾ മിന്നിമറഞ്ഞു.
കഴിഞ്ഞ രാത്രിയിലെ ഇരുണ്ട ചിന്തകനിൽ നിന്ന് അവൻ വ്യത്യസ്തനായി തോന്നി.
ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ എന്റെ വാച്ചിലേക്ക് നോക്കി.
ആരും അനങ്ങാത്തതിൽ അതിശയിക്കാനില്ല.
25 മിനിറ്റ് 4 ആയിരുന്നു.
കുട്ടി കുതിരയെ കയറ്റുന്നു എന്ന വാർത്തയുമായി ഹോംസ് തിരിച്ചെത്തിയപ്പോൾ ഞാൻ പൂർത്തിയാക്കിയിരുന്നില്ല.
എന്റെ ഒരു ചെറിയ സിദ്ധാന്തം എനിക്ക് പരീക്ഷിക്കണം, അവൻ ബൂട്ട് ധരിച്ചുകൊണ്ട് പറഞ്ഞു.
വാട്സൺ, യൂറോപ്പിലെ ഏറ്റവും വലിയ വിഡ്ഢികളിൽ ഒരാളുടെ മുന്നിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നതെന്ന് ഞാൻ കരുതുന്നു.
ഇവിടെ നിന്ന് ചാരിംഗ് ക്രോസിലേക്ക് പുറത്താക്കപ്പെടാൻ ഞാൻ അർഹനാണ്.
പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിന്റെ താക്കോൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ കരുതുന്നു.
അത് എവിടെയാണ്?
ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
കുളിമുറിയിൽ, അവൻ മറുപടി പറഞ്ഞു.
ഓ, അതെ. ഞാൻ തമാശ പറയുന്നില്ല.
എന്റെ അവിശ്വസനീയമായ നോട്ടം കണ്ട് അവൻ തുടർന്നു.
ഞാനിപ്പോൾ അവിടെ എത്തിയിരുന്നു.
ഞാനത് പുറത്തെടുത്തു.
ഈ ഗ്ലാഡ്സ്റ്റൺ ബാഗിൽ എനിക്കത് ലഭിച്ചു.
വരൂ എന്റെ കുട്ടി, അത് പൂട്ടിൽ ഒതുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം.
ഞങ്ങൾ എത്രയും വേഗം താഴേക്ക് പോയി പ്രഭാതത്തിലെ സൂര്യപ്രകാശത്തിലേക്ക് പുറപ്പെട്ടു.
റോഡിൽ ഞങ്ങളുടെ കുതിരയും കെണിയും ഉണ്ടായിരുന്നു. പകുതി വസ്ത്രം ധരിച്ച സ്റ്റേബിൾ ആൺകുട്ടി തലയിൽ കാത്തുനിൽക്കുന്നു.
ഞങ്ങൾ രണ്ടുപേരും അകത്തേക്ക് ചാടി. ലണ്ടൻ റോഡിലൂടെ ഞങ്ങൾ ഒഴിട്ടി.
മെട്രോപോളിസിലേക്ക് പച്ചക്കറികൾ വഹിച്ചുകൊണ്ട് കുറച്ച് നാടൻ വണ്ടികൾ ഇളകിക്കൊണ്ടിരുന്നു.
പക്ഷേ ഇരുവശത്തുമുള്ള വില്ലകളുടെ നിരകൾ ഒരു സ്വപ്നത്തിലെ ഏതോ നഗരം പോലെ നിശബ്ദവും നിർജ്ജീവവുമായിരുന്നു.
ഡബിൾ കോട്ട്.
ചില സന്ദർഭങ്ങളിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, കുതിരയെ കുതിച്ചു പായിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഒരു മോളെപ്പോലെ അന്ധനായിരുന്നു ഞാനെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരിക്കലും അത് പഠിക്കാത്തതിനേക്കാൾ വൈകി ജ്ഞാനം പഠിക്കുന്നതാണ് നല്ലത്. പട്ടണത്തിൽ സറേസൈഡിന്റെ തെരുവുകളിലൂടെ ഞങ്ങൾ വാഹനമോടിക്കുമ്പോൾ ആദ്യകാല എഴുന്നേൽക്കുന്നവർ അവരുടെ ജനാലകളിൽ നിന്ന് ഉറക്കച്ചടവോടെ നോക്കാൻ തുടങ്ങിയിരുന്നു. വാട്ടർലൂ ബ്രിഡ്ജ് റോഡിലൂടെ കടന്ന് ഞങ്ങൾ നദി മുറിച്ചുകടന്ന് വെല്ലിംഗ്ടൺ സ്ട്രീറ്റിലേക്ക് കുതിച്ചു. വലതുവശത്തേക്ക് കുത്തനെ ചക്രം ചവിട്ടി ബോ സ്ട്രീറ്റിൽ ഞങ്ങളെ കണ്ടെത്തി. ഷെർലക് ഹോംസ് സേനയ്ക്ക് സുപരിചിതനായിരുന്നു. വാതിലിനടുത്തുള്ള രണ്ട് കോൺസ്റ്റബിൾമാർ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. അവരിൽ ഒരാൾ കുതിരയുടെ തല പിടിച്ചപ്പോൾ മറ്റൊരാൾ ഞങ്ങളെ അകത്തേക്ക് നയിച്ചു. ഡബിൾ ക്വോട്ട്: ആരാണ് ഡ്യൂട്ടിയിലുള്ളത്? ഹോംസ് ചോദിച്ചു. ഇൻസ്പെക്ടർ ബ്രാഡ് സ്ട്രീറ്റ് സർ. ആഹ്, ബ്രാഡ് സ്ട്രീറ്റ്, സുഖമാണോ? കല്ലുകൊണ്ട് കൊടികുത്തിയ ഇടനാഴിയിലൂടെ ഉയരമുള്ള തടിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു പീക്ക് തൊപ്പിയും ഫ്രോഗ്ഡ് ജാക്കറ്റും ധരിച്ചിറങ്ങി വന്നു. ബ്രാഡ് സ്ട്രീറ്റ്, എനിക്ക് നിങ്ങളോട് ഒരു വാക്ക് പറയാനുണ്ട്. തീർച്ചയായും മിസ്റ്റർ ഹോംസ്, ഇവിടെ എന്റെ മുറിയിലേക്ക് വരൂ. മേശപ്പുറത്ത് ഒരു വലിയ ലെഡ്ജറും ചുമരിൽ നിന്ന് പുറത്തേക്ക് തള്ളിനിൽക്കുന്ന ഒരു ടെലിഫോണുമുള്ള ഒരു ചെറിയ ഓഫീസ് പോലുള്ള മുറിയായിരുന്നു അത്. ഇൻസ്പെക്ടർ തന്റെ മേശപ്പുറത്ത് ഇരുന്നു. മിസ്റ്റർ ഹോംസ്, ഞാൻ നിങ്ങൾക്കായി എന്തുചെയ്യാൻ കഴിയും? ലീയിലെ മിസ്റ്റർ നെവിൽ സിൻക്ലെയറിന്റെ തിരോധാനത്തിൽ ആശങ്കാകുലനാണെന്ന് ആരോപിക്കപ്പെടുന്ന ആ യാചകനായ ബൂണിനെക്കുറിച്ച് ഞാൻ വിളിച്ചു. അതെ, അവനെ വളർത്തി കൂടുതൽ അന്വേഷണങ്ങൾക്കായി റിമാൻഡ് ചെയ്തു. അതിനാൽ നിങ്ങൾ അവനെ ഇവിടെ സെല്ലുകളിൽ വച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അവൻ നിശബ്ദനാണോ? ഓ, അവൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അവൻ ഒരു വൃത്തികെട്ട നീചനാണ്. വൃത്തികെട്ടതാണോ? അതെ. അവനെ കൈ കഴുകാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രമാത്രമാണ്. അവന്റെ മുഖം ഒരു ടിങ്കർ പോലെ കറുത്തതാണ്. ശരി, അവന്റെ കേസ് തീർന്നുകഴിഞ്ഞാൽ അയാൾക്ക് ഒരു സാധാരണ ജയിൽ കുളി ഉണ്ടാകും. ഞാൻ കരുതുന്നു നീ അവനെ കണ്ടു. അവന് അത് ആവശ്യമാണെന്ന് നീ എന്നോട് സമ്മതിക്കും. എനിക്ക് അവനെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. കാണുമോ? അത് എളുപ്പത്തിൽ ചെയ്യാം. ഈ വഴി വരൂ. നിങ്ങളുടെ ഭാഗ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. ഇല്ല, ഞാൻ അത് എടുക്കുമെന്ന് ഞാൻ കരുതുന്നു. വളരെ നല്ലത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വഴി വരൂ. അവൻ ഞങ്ങളെ ഒരു ഇടനാഴിയിലൂടെ നയിച്ചു. ഒരു ബാറിന്റെ വാതിൽ തുറന്നു. വളഞ്ഞ പടികൾ കടന്ന് ഇരുവശത്തും വാതിലുകളുടെ ഒരു നിരയുള്ള ഒരു വെള്ളപൂശിയ ഇടനാഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. ഡബിൾ ക്വോട്ട്: വലതുവശത്തുള്ള മൂന്നാമത്തേത് അവന്റേതാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. ഇതാ അത്. അവൻ വാതിലിന്റെ മുകൾ ഭാഗത്ത് ഒരു പാനൽ നിശബ്ദമായി പിന്നിലേക്ക് എറിഞ്ഞു. അതിലൂടെ നോക്കി. അവൻ ഉറങ്ങുകയാണ്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് അവനെ നന്നായി കാണാൻ കഴിയും. ഞങ്ങൾ രണ്ടുപേരും ആ ഗ്രേറ്റിംഗിലേക്ക് കണ്ണു തുറന്നു. തടവുകാരൻ വളരെ ഗാഢനിദ്രയിൽ ഞങ്ങളുടെ നേരെ മുഖം തിരിച്ചുകിടന്നു. പതുക്കെ ശ്വാസം വലിച്ചു. അയാൾ ഇടത്തരം വലിപ്പമുള്ള ആളായിരുന്നു. പരുക്കൻ വസ്ത്രം ധരിച്ചിരുന്നു. കീറിയ കോട്ടിനുള്ളിൽ കീറിമുറിച്ച നിറമുള്ള ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അയാൾ വളരെ വൃത്തികെട്ടവനായിരുന്നു. പക്ഷേ അയാളുടെ മുഖം മൂടിയ അഴുക്ക് അതിന്റെ വെറുപ്പുളവാക്കുന്ന വൃത്തികേട് മറക്കാൻ കഴിഞ്ഞില്ല. കണ്ണിൽ നിന്ന് താടിയിലേക്ക് ഒരു പഴയ വടു നിന്ന് ഒരു വീതിയുള്ള ചക്രം അതിലൂടെ കടന്നുപോയി. അതിന്റെ സങ്കോചത്താൽ മുകളിലെ ചുണ്ടിന്റെ ഒരു വശം മുകളിലേക്ക് തിരിഞ്ഞു. അതിനാൽ മൂന്ന് പല്ലുകളും ഒരു സ്ഥിരമായ പുഞ്ചിരിയിൽ വെളിപ്പെട്ടു. വളരെ തിളക്കമുള്ള ചുവന്ന രോമങ്ങളുടെ ഒരു ഞെട്ടൽ അവന്റെ കണ്ണുകളിലും നെറ്റിയിലും വളർന്നു. ഡബിൾ ക്വോട്ട്: അവൻ ഒരു സുന്ദരിയാണ് അല്ലേ? ഇൻസ്പെക്ടർ പറഞ്ഞു. തീർച്ചയായും അയാൾക്ക് ഒരു കഴുകൽ ആവശ്യമാണ്, ഹോംസ് പറഞ്ഞു. അയാൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. ഉപകരണങ്ങൾ എന്നോടൊപ്പം കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എടുത്തു. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഗ്ലാഡ്സ്റ്റൺ ബാഗ് തുറന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ വലിയ ഒരു ബാത്ത് സ്പോഞ്ച് പുറത്തെടുത്തു. ഹേയ്, നീ ഒരു തമാശക്കാരനാണ്, ഇൻസ്പെക്ടർ ചിരിച്ചു. ആ വാതിൽ വളരെ നിശബ്ദമായി തുറക്കാൻ നിങ്ങൾക്ക് വലിയ കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ അവനെ കൂടുതൽ മാന്യനായ ഒരു വ്യക്തിയാക്കി മാറ്റും. ശരി, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഇൻസ്പെക്ടർ പറഞ്ഞു. ബോ സ്ട്രീറ്റ് സെല്ലുകളുടെ അംഗീകാരം അയാൾക്ക് തോന്നുന്നില്ല അല്ലേ? അയാൾ തന്റെ താക്കോൾ പൂട്ടിലേക്ക് ഇട്ടു. ഞങ്ങൾ എല്ലാവരും വളരെ നിശബ്ദമായി സെല്ലിലേക്ക് പ്രവേശിച്ചു. ഉറങ്ങുന്നയാൾ പകുതി തിരിഞ്ഞു, പിന്നെ വീണ്ടും ഗാഢമായ ഉറക്കത്തിലേക്ക് ഇരുന്നു. ഹോംസ് വാട്ടർ ജഗ്ഗിലേക്ക് കുനിഞ്ഞു, തന്റെ സ്പോഞ്ച് നനച്ചു, തുടർന്ന് തടവുകാരന്റെ മുഖത്തിന് കുറുകയും താഴെയുമായി രണ്ടുതവണ ശക്തമായി തടവി. ഡബിൾ ക്വോട്ട്: കെൻഡ്. കൗണ്ടിയിലെ ലീയിലെ മിസ്റ്റർ നെവിൽ സിൻക്ലെയറിന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ, അദ്ദേഹം അലറി. എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത്തരമൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. ഒരു മരത്തിന്റെ പുറംതൊലി പോലെ ആ മനുഷ്യന്റെ മുഖം സ്പോഞ്ചിനടിയിൽ നിന്ന് അടർന്നു വീണു. പരുക്കൻ തവിട്ട് നിറം പോയി. കുറുകെ തുന്നിച്ചേർത്ത ഭയാനകമായ വടുവും മുഖത്ത് അറപ്പുളവാക്കുന്ന പരിഹാസം നൽകിയ വളഞ്ഞ ചുണ്ടും പോയി. ഒരു ഇഴച്ചിൽ കുടുങ്ങിയ ചുവന്ന മുടി ഇല്ലാതാക്കി. അപ്പോൾ തന്റെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് വിളറിയ, ദുഖിതനായ, സുന്ദരനായ ഒരു മനുഷ്യന് കറുത്ത മുടിയുള്ള, മിനുസമാർന്ന തൊലിയുള്ള, കണ്ണുകള് തിരുമ്മി ഉറക്കച്ചടവോടെ ചുറ്റും നോക്കി. പെട്ടെന്ന് ആ വെളിപ്പെടുത്തല് മനസ്സിലാക്കിയ അയാള് ഒരു നിലവിളിയില് മുഴങ്ങി തലേണയോട് മുഖം ചേർത്ത് താഴേക്ക് ചാടി. സ്വർഗം മഹത്തരം, ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു. അത് തീർച്ചയായും കാണാതായ മനുഷ്യനാണ്, ഫോട്ടോയിൽ നിന്ന് എനിക്കവനെ അറിയാം. ഡബിൾ ക്വോട്ട്: തടവുകാരന് തന്റെ വിധിയിലേക്ക് തന്നെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ അശ്രദ്ധമായ അവകാശിയുമായി തിരിഞ്ഞു. അങ്ങനെയാകട്ടെ, അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കുക. എന്റെ മേലെ എന്താണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്? മിസ്റ്റർ നെവൽസിനെ ഒഴിവാക്കിയതിന്. ഓ, വരൂ. ആത്മഹത്യാശ്രമത്തിന് അവരെ കേസ് കൊടുക്കുന്നില്ലെങ്കിൽ നിനക്കെതിരെ അതിന് കുറ്റം ചുമത്താന് കഴിയില്ല, ഇൻസ്പെക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഞാൻ 27 വർഷമായി സേനയിലാണ്, പക്ഷേ ഇത് ശരിക്കും പ്രശ്നമാണ്. ഞാൻ മിസ്റ്റർ നെവിൽ സിൻക്ലെയർ ആണെങ്കിൽ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ടാണ് എന്നെ നിയമവിരുദ്ധമായി തടങ്കലിൽ വച്ചിരിക്കുന്നതെന്നും വ്യക്തമാണ്.
ഒരു കുറ്റകൃത്യവുമില്ല, പക്ഷേ വളരെ വലിയ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, ഹോംസ് പറഞ്ഞു.
ഭാര്യയെ വിശ്വസിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഭാര്യയല്ല, കുട്ടികളെയാണ് വിശ്വസിച്ചിരുന്നത് എന്ന് തടവുകാരൻ വിലപിച്ചു. ദൈവം എന്നെ രക്ഷിക്കട്ടെ. അവരുടെ അച്ഛനെക്കുറിച്ച് അവർ ലജ്ജിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ദൈവമേ, എന്തൊരു വെളിപ്പെടുത്തൽ! എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ഷെർലക് ഹോംസ് അവന്റെ അരികിൽ സോഫയിൽ ഇരുന്ന് അവന്റെ തോളിൽ ദയയോടെ തട്ടി. ഡബിൾ ക്വോട്ട്: ഈ വിഷയം ഒരു കോടതിക്ക് വിട്ടുകൊടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് പരസ്യം ഒഴിവാക്കാൻ കഴിയില്ല. മറുവശത്ത്, നിങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ലെന്ന് പോലീസ് അധികാരികളെ ബോധ്യപ്പെടുത്തിയാൽ വിശദാംശങ്ങൾ പത്രങ്ങളിൽ വരാൻ എന്തെങ്കിലും കാരണമുണ്ടെന്ന് എനിക്കറിയില്ല. ഇൻസ്പെക്ടർ ബ്രാഡ്സ്ട്രീറ്റ്, നിങ്ങൾക്ക് ഞങ്ങളോട് പറയാൻ കഴിയുന്ന എന്തിനെക്കുറിച്ചും കുറിപ്പുകൾ തയ്യാറാക്കുകയും ശരിയായ അധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കേസ് ഒരിക്കലും കോടതിയിലെത്തില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, തടവുകാരൻ വികാരാധീനനായി നിലവിളിച്ചു. എന്റെ ദയനീയമായ രഹസ്യം എന്റെ കുട്ടികൾക്ക് ഒരു കുടുംബത്തിന്റെ മറവായി വിടുന്നതിനുപകരം ഞാൻ തടവ്, വധശിക്ഷ പോലും സഹിക്കുമായിരുന്നു. എന്റെ കഥ ആദ്യമായി കേട്ടത് നിങ്ങളാണ്. എന്റെ അച്ഛൻ ചെസ്റ്റർഫീൽഡിലെ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു. അവിടെ എനിക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു. ഞാൻ എന്റെ ചെറുപ്പത്തിൽ യാത്ര ചെയ്തു, വേദിയിലെത്തി, ഒടുവിൽ ലണ്ടനിലെ ഒരു സായാഹ്ന പത്രത്തിൽ റിപ്പോർട്ടറായി. ഒരു ദിവസം എന്റെ എഡിറ്റർ മെട്രോപോളിസിലെ ഭിക്ഷാടനത്തെക്കുറിച്ച് ഒരു ലേഖന പരമ്പര എഴുതാൻ ആഗ്രഹിച്ചു. അവ വിതരണം ചെയ്യാൻ ഞാൻ സന്നദ്ധനായി. എന്റെ എല്ലാ സാഹസികതകളും ആരംഭിച്ചത് അവിടെ നിന്നാണ്. യാചിക്കാൻ ശ്രമിച്ചുകൊണ്ട് മാത്രമാണ് അത് എന്റെ ലേഖനങ്ങൾക്ക് അടിസ്ഥാനമായി വസ്തുതകൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു അമേച്വർ. ഒരു നടൻ തീർച്ചയായും മേക്കപ്പിന്റെ എല്ലാ രഹസ്യങ്ങളും പഠിച്ചു. എന്റെ വൈദഗ്ധ്യത്തിന് ഗ്രീൻ റൂമിൽ പ്രശസ്തനായപ്പോൾ എന്റെ നേട്ടങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തി. ഞാൻ എന്റെ മുഖം വരച്ചു. എന്നെത്തന്നെ കഴിയുന്നത്ര ദയനീയമാക്കാൻ ഞാൻ ഒരു നല്ല മുറിവുണ്ടാക്കി. മാംസക്കഷണം ചെയ്ത പ്ലാസ്റ്ററിന്റെ ഒരു ചെറിയ കഷണം ഉപയോഗിച്ച് എന്റെ ചുണ്ടിന്റെ ഒരു വശം ഒരു വളച്ചൊടിച്ച് ശരിയാക്കി. പിന്നെ ചുവന്ന തലമുടിയും ഉചിതമായ വസ്ത്രവും ധരിച്ച് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്ത് ഒരു തീപ്പെട്ടി വിൽപ്പനക്കാരനായി, പക്ഷേ യഥാർത്ഥത്തിൽ ഒരു യാചകനായി ഞാൻ എന്റെ സ്ഥാനം പിടിച്ചു. 7 മണിക്കൂർ ഞാൻ എന്റെ വ്യാപാരം നടത്തി. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ എനിക്ക് കുറഞ്ഞത് 26 ഷില്ലിംഗും 4 പൈൻറും ലഭിച്ചതായി ഞാൻ കണ്ടെത്തി. ഞാൻ എന്റെ ലേഖനങ്ങൾ എഴുതി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തിന് ഒരു ബിൽ നൽകുകയും 25 പൗണ്ടിന് ഒരു റിട്ട് നൽകുകയും ചെയ്യുന്നതുവരെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിച്ചു. പണം എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ പെട്ടെന്നൊരു ആശയം വന്നു. ഞാൻ ഒരു കടക്കാരനിൽ നിന്ന് 2 ആഴ്ചത്തെ അനുഗ്രഹം, എന്റെ തൊഴിലുടമകളിൽ നിന്ന് അവധി ചോദിച്ചു. എന്റെ വേഷത്തിൽ നഗരത്തിൽ ഭിക്ഷയാചിച്ചു സമയം ചെലവഴിച്ചു. 10 ദിവസത്തിനുള്ളിൽ എനിക്ക് പണം ലഭിച്ചു, കടം വീട്ടി. ശരി, ആഴ്ചയിൽ 2 പൗണ്ട് ലഭിക്കുന്ന കഠിനമായ ജോലിയിൽ സ്ഥിരതാമസമാക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. മുഖത്ത് അല്പം പെയിന്റ് തേച്ച്, എന്റെ തൊപ്പി നിലത്ത് വിരിച്ച്, നിശ്ചലമായി ഇരുന്നുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അത്രയും സമ്പാദിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ അഭിമാനവും പണവും തമ്മിലുള്ള ഒരു നീണ്ട പോരാട്ടമായിരുന്നു അത്. പക്ഷേ ഒടുവിൽ ഡോളർ വിജയിച്ചു. ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചു. എന്റെ ഭയാനകമായ മുഖത്ത് സഹതാപം ഉണർത്തി. എന്റെ പോക്കറ്റുകൾ ചെമ്പുകൊണ്ട് നിറച്ചു. ഒരാൾക്ക് മാത്രമേ എന്റെ രഹസ്യമറിയൂ. സ്വാൻഡാം ലെയ്നിൽ ഞാൻ താമസിച്ചിരുന്ന ഒരു താഴ്ന്ന ഗുഹയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു അദ്ദേഹം. അവിടെ എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു വൃത്തികെട്ട യാചകനായി പുറത്തുവരാനും വൈകുന്നേരങ്ങളിൽ നഗരത്തിൽ നന്നായി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനായി മാറാനും കഴിയും. ഈ സഹപ്രവർത്തകൻ അലാസ്കയ്ക്ക് അവന്റെ മുറികൾക്കായി ഞാൻ നല്ല പണം നൽകി. അതിനാൽ എന്റെ രഹസ്യം അയാളുടെ കൈവശം സുരക്ഷിതമായിരുന്നു. ശരി, വളരെ വേഗം ഞാൻ ഗണ്യമായ തുകകൾ ലാഭിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ലണ്ടനിലെ തെരുവുകളിലെ ഏതൊരു യാചകനും പ്രതിവർഷം 700 പൗണ്ട് സമ്പാദിക്കാമെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. ഇത് എന്റെ ശരാശരി വരുമാനത്തേക്കാൾ കുറവാണ്. പക്ഷേ എന്റെ പണമടക്കൽ ശേഷിയിലും ഒരു റീപർട്ടി സൗകര്യത്തിലും എനിക്ക് അസാധാരണമായ നേട്ടങ്ങളുണ്ടായിരുന്നു. അത് പരിശീലനത്തിലൂടെ മെച്ചപ്പെട്ടു. നഗരത്തിൽ എന്നെ വളരെ അംഗീകൃത വ്യക്തിയാക്കി. ദിവസം മുഴുവൻ വെള്ളിയുടെ വ്യത്യാസമുള്ള ഒരു നാണയങ്ങൾ എന്റെ മേലൊഴുകി. 2 പൗണ്ട് എടുക്കാൻ എനിക്ക് പരാജയപ്പെട്ട വളരെ മോശം ദിവസമായിരുന്നു അത്. ഞാൻ സമ്പന്നനാകുമ്പോൾ ഞാൻ കൂടുതൽ അഭിലാഷമുള്ളവനായി നാട്ടിൻപുറത്ത് ഒരു വീട് എടുത്തു. ഒടുവിൽ എന്റെ യഥാർത്ഥ തൊഴിലിനെക്കുറിച്ച് ആർക്കും സംശയം തോന്നാതെ വിവാഹം കഴിച്ചു. എനിക്ക് നഗരത്തിൽ ബിസിനസ്സുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. അവൾക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ദിവസത്തിനായി സമയം ചെലവഴിച്ച് കറുപ്പ് ഗുഹയ്ക്കു മുകളിലുള്ള എന്റെ മുറിയിൽ വസ്ത്രം ധരിക്കുമ്പോൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്റെ ഭാര്യ തെരുവിൽ എന്നെ നോക്കി കണ്ണുതുറന്നു നിൽക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ആശ്ചര്യത്തോടെ നിലവിളിച്ചു. മുഖം മറക്കാൻ കൈകൾ ഉയർത്തി എന്റെ അടുത്തേക്ക് ഓയിട്ടി. എന്റെ അടുത്തേക്ക് ആരും വരുന്നത് തടയണമെന്ന് അവസാനത്തെ സ്ത്രീ അയാളോട് അഭ്യർത്ഥിച്ചു. താഴെ ഒരു ശബ്ദം ഞാൻ കേട്ടു, പക്ഷേ അവൾക്ക് കയറാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു, ഒരു യാചകന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു, എന്റെ പിഗുമെന്റുകളും വിഗ്ഗും ധരിച്ചു. ഒരു ഭാര്യയുടെ കണ്ണുകൾക്ക് പോലും ഒരു വേഷം പൂർത്തിയാക്കാൻ കഴിയില്ല. പക്ഷേ മുറിയിൽ ഒരു പരിശോധന ഉണ്ടാകാമെന്നും വസ്ത്രങ്ങൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നും എനിക്ക് തോന്നി. എന്റെ അക്രമത്തിലൂടെ ഞാൻ ജനൽ തുറന്നു. ആ രാവിലെ കിടപ്പുമുറിയിൽ ഞാൻ സ്വയം വരുത്തിയ ഒരു ചെറിയ മുറിവ് വീണ്ടും തുറന്നു. പിന്നെ ഞാൻ എന്റെ വസ്ത്രങ്ങൾ വഹിച്ചിരുന്ന തുകൽ ബാഗിൽ നിന്ന് ഞാൻ മാറ്റിയ ചെമ്പുകൾ കൊണ്ട് ഭാരമുള്ള എന്റെ കോട്ട് ഞാൻ പിടിച്ചെടുത്തു. ഞാൻ അത് ജനാലയിലൂടെ പുറത്തേക്ക് പിടിച്ചു. അത് താപനിലയിലേക്ക് അപ്രത്യക്ഷമായി. മറ്റു വസ്ത്രങ്ങൾ പിന്തുടരുമായിരുന്നു. പക്ഷേ ആ നിമിഷം കോൺസ്റ്റബിൾമാരുടെ ഒരു തിരക്ക് പടികൾ കയറി. ഞാൻ കണ്ടെത്തിയതിന് കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം മിസ്റ്റർ നെവിൽ സിൻക്ലെയർ എന്ന് തിരിച്ചറിയുന്നതിനുപകരം എന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകിയായി അറസ്റ്റ് ചെയ്തുവെന്ന് ഞാൻ എന്റെ ആശ്വാസത്തോട് സമ്മതിച്ചു. എനിക്ക് വിശദീകരിക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ വേഷം കഴിയുന്നത്ര കാലം സൂക്ഷിക്കാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തു. അതിനാൽ വൃത്തികെട്ട മുഖത്തോടാണ് എനിക്കിഷ്ടം. എന്റെ ഭാര്യ വളരെ ഉത്കണ്ഠാകുലയാകുമെന്ന് അറിയാമായിരുന്നിട്ടും ഒരു കോൺസ്റ്റബിൾ പോലും എന്നെ നോക്കാത്ത ഒരു നിമിഷത്തിൽ ഞാൻ എന്റെ മോതിരം ഊരിമാറ്റി അവസാന കാറിൽ ഏൽപ്പിച്ചു. അവൾ ഭയപ്പെടേണ്ട ഒരു ആഴ്ചയല്ലെന്ന് അവളോട് പറഞ്ഞു. ആ കുറിപ്പ് ഇന്നലെയാണ് അവളുടെ അടുത്തെത്തിയത്, ഹോംസ് പറഞ്ഞു. ദൈവമേ, അവൾ എത്ര ആഴ്ച ചെലവഴിച്ചിട്ടുണ്ടാകും. പോലീസ് ഈ അവസാന കാർ നിരീക്ഷിച്ചു. ഇൻസ്പെക്ടർ ബ്രാഡ്സ്ട്രീറ്റ് പറഞ്ഞു, ഒരു കത്ത് ശ്രദ്ധിക്കാതെ പോസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹം അത് തന്റെ ഏതെങ്കിലും നാവിക ഉപഭോക്താവിന് കൈമാറി. അവർ കുറച്ചു ദിവസത്തേക്ക് അതിനെക്കുറിച്ച് എല്ലാം മറന്നുപോയി. അത്രയേയുള്ളൂ, ഹോംസ് സമ്മതത്തോടെ തലയാട്ടി പറഞ്ഞു. എനിക്കതിൽ സംശയമില്ല. പക്ഷേ യാചിച്ചതിന് നിങ്ങളെ ഒരിക്കലും പ്രോസിക്യൂട്ട് ചെയ്തിട്ടില്ലേ? പലതവണ. പക്ഷേ എനിക്ക് എന്താണ് പിഴ? അത് ഇവിടെ നിർത്തണം, ബ്രാഡ്സ്ട്രീറ്റ് പറഞ്ഞു. പോലീസ് ഈ കാര്യം മറച്ചുവെക്കണമെങ്കിൽ ഹ്യൂ ബൂണിന്റെ ഇനി ആരുമുണ്ടാകരുത്. ഒരു മനുഷ്യനെ എടുക്കാവുന്ന ഏറ്റവും ഗൗരവമേറിയ ശബ്ദങ്ങൾ ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കരുതുന്നു കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളെ വീണ്ടും കണ്ടെത്തിയാൽ എല്ലാവരും പുറത്തുവരണം. മിസ്റ്റർ ഹോംസ്, ഈ കാര്യം വ്യക്തമാക്കിയതിന് ഞങ്ങൾ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഫലങ്ങൾ എങ്ങനെ എത്തിച്ചേരുന്നുവെന്ന് എനിക്കറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 5 തലേണകളിൽ ഇരുന്ന് ഒരു ഔൺസ് ഷാഗ് കഴിച്ചാണ് ഞാനിത് നേടിയത്, എന്റെ സുഹൃത്ത് പറഞ്ഞു. വാട്സൺ, നമ്മൾ ബേക്കർ സ്ട്രീറ്റിലേക്ക് വണ്ടിയോടിച്ചാൽ പ്രഭാതഭക്ഷണത്തിന് സമയമാകുമെന്ന് ഞാൻ കരുതുന്നു.